പ്രശ്നം. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ശിക്ഷ, അവന്റെ മഹത്വം, അവന്റെ ബലമുള്ള കൈ, അവന്റെ നീട്ടിയ ഭുജം. അവൻ മിസ്രീമിന്റെ മധ്യേ മിസ്രീം രാജാവായ ഫറവോനോടും അവന്റെ സകല ദേശത്തോടും ചെയ്ത അവന്റെ അടയാളങ്ങൾ, അവന്റെ പ്രവർത്തികൾ, അവൻ മിസ്രീമരുടെ സൈന്യത്തോടും കുതിരകളോടും രഥങ്ങളോടും ചെയ്തത്, അവർ നിങ്ങളെ പിന്തുടർന്നപ്പോൾ അവൻ ചെങ്കടലിലെ വെള്ളം അവരുടെ മേൽ ഒഴുകുമാറാക്കി, ഇന്ന് വരെ കാണുന്നത് പോലെ അവരെ നശിപ്പിച്ചത്, നിങ്ങൾ ഇവിടെ വരുവോളം മരുഭൂമിയിൽ വെച്ച് അവൻ നിങ്ങളോട് ചെയ്തത്. അവൻ രൂബേന്റെ മകനായ എലിയാബിന്റെ മക്കളായ ദാഥാനോടും അബീരാമിനോടും ചെയ്തത്. ഭൂമി വാവിളർന്ന് അവരെയും കുടുംബങ്ങളെയും കൂടാരങ്ങളെയും എല്ലാ ഇസ്രായേലിയരുടെയും മധ്യേ അവർക്കുള്ള സകല ജീവികളെയും വിഴുങ്ങിക്കളഞ്ഞത് എന്നിങ്ങനെയുള്ളവ. അറിയാത്തവരും കാണാത്തവരുമായി നിങ്ങളുടെ മക്കളോടല്ല ഞാൻ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ ഇന്ന് അറിഞ്ഞുകൊള്ളുവീൻ. യഹോവ ചെയ്ത മഹാപ്രവർത്തികളൊക്കെ നിങ്ങൾ കണ്ണാലെ കണ്ടിരിക്കുന്നുവല്ലോ. ആകയാൽ നിങ്ങൾ ബലപ്പെടുവാനും നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു പോകുന്ന ദേശം ചെന്നടക്കുവാനും യഹോവ നിങ്ങളുടെ പിതാക്കന്മാർക്കും അവരുടെ സന്തതികൾക്കും കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ദീർഘായുസോടിരിപ്പാനുമായി ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന കൽപ്പനകളൊക്കെയും പ്രമാണിച്ച് നടപ്പീൻ. നീ കൈവശമാക്കാൻ ചെല്ലുന്ന ദേശം നീ വിട്ടുപോകുന്ന മിശ്രീൻ ദേശം പോലെയല്ല. അവിടെ നീ വിത്ത് വിതച്ചിട്ട് പച്ചക്കറി തോട്ടം പോലെ നിന്റെ കാലുകൊണ്ട് നനയ്ക്കേണ്ടി വന്നു. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി, ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന എന്റെ കൽപ്പനകൾ ജാഗ്രതയോടെ അനുസരിച്ചാൽ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുന്ന മുൻമഴയും പിന്മഴയും പെയ്യിക്കും. ഞാൻ നിന്റെ നിലത്ത് നിന്റെ നാൽക്കാലികൾക്ക് പുല്ല് തരും. നീ തൃപ്തിയാകും വണ്ണം ഭക്ഷിക്കും. നിങ്ങളുടെ ഹൃദയത്തിന് പോഷത്വം പറ്റുകയും നിങ്ങൾ നേർവഴി വിട്ട അന്യ ദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അല്ല, ഞാൻ യഹോവയുടെ ക്രോധം നിങ്ങളുടെ നേരെ ജ്വലിച്ചിട്ട് മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ ആകാശത്തെ അടച്ചു കളയുകയും ഭൂമി അനുഭവം തരാതിരിക്കുകയും യഹോവ നിങ്ങൾക്ക് തരുന്ന നല്ല ദേശത്തു നിന്ന് നിങ്ങൾ വേഗം നശിച്ചു പോവുകയും ചെയ്യും. ആകയാൽ നിങ്ങൾ എന്റെ ഈ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച് നിങ്ങളുടെ കൈമേൽ അടയാളമായി കെട്ടുകയും അവ നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കുകയും വേണം. വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അവയെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് അവയെ ഉപദേശിച്ചു കൊടുക്കണം. യഹോവ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശത്ത് നിങ്ങളും നിങ്ങളുടെ മക്കളും ഭൂമിക്ക് മീതെ ആകാശമുള്ള കാലത്തോളം ദീർഘായുസോടിരിക്കേണ്ടതിന് അവയെ നിന്റെ വീടിന്റെ കട്ടിളകളിന്മേലും പടിവാതിലുകളിലും എഴുതേണം. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന ഈ സകല കൽപ്പനകളും ജാഗ്രതയോടെ പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ എല്ലാ വഴികളിലും നടന്ന് അവനോട് ചേർന്നിരിക്കുകയും ചെയ്താൽ യഹോവ ഈ ജാതികളെയെല്ലാം നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. നിങ്ങളെക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളുടെ ദേശം നിങ്ങൾ കൈവശമാക്കും. നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന ഇടമൊക്കെ നിങ്ങൾക്കാകും. നിങ്ങളുടെ അതിർ മരുഭൂമി മുതൽ ലെബാനോൻ വരെയും ഫ്രാത്ത് നദി മുതൽ പടിഞ്ഞാറേ കടൽ വരെയും ആകും. ഒരു മനുഷ്യന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കയില്ല. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് അരുളി ചെയ്തതുപോലെ അവൻ നിങ്ങളെയുള്ള പേടിയും ഭീതിയും നിങ്ങൾ ചെല്ലുന്ന സകല ദിക്കിലും വരുത്തും. ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ അനുഗ്രഹവും, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നുവെങ്കിൽ ശാപവും വരും. നീ കൈവശമാക്കാൻ ചെല്ലുന്ന ദേശത്ത് നിന്റെ ദൈവമായ യഹോവ നിന്നെ കടത്തിയ ശേഷം ഗെരിസീം മലയിൽ വെച്ച് അനുഗ്രഹവും ഏബാൽ മലമേൽ വെച്ച് ശാപവും പ്രസ്താവിക്കണം. അവ ഗിൽഗാലിനെതിരായി മോരേ തോപ്പിനരികെ അരാബയിൽ പാർക്കുന്ന കനാനിയുടെ ദേശത്ത് യോർദാനക്കര പടിഞ്ഞാറല്ലോ ഉള്ളത്. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിന് നിങ്ങൾ യോർദാൻ കടന്നിയെന്ന് അതിനെ അടക്കി അവിടെ പാർക്കും. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന എല്ലാ ചട്ടങ്ങളും വിധികളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളെല്ലാം പ്രമാണിച്ച് നടക്കേണ്ടുന്ന ചട്ടങ്ങളും വിധികളും ആവിത്. നിങ്ങൾ ദേശം കൈവശമാക്കുവാൻ പോകുന്ന ജാതികൾ ഉയർന്ന പർവ്വതങ്ങളിന്മേലും കുന്നുകളിന്മേലും എല്ലാ പച്ചമരത്തിൻ കീഴിലും തങ്ങളുടെ ദേവന്മാരെ സേവിച്ച സ്ഥലങ്ങളൊക്കെ നിങ്ങൾ അശേഷം നശിപ്പിക്കണം. അവരുടെ ബലിപീഠങ്ങൾ ഇടിച്ചു കളയണം. അവരുടെ ബിംബങ്ങളെ തകർക്കണം. അവരുടെ അശേര പ്രതിഷ്ഠകളെ തീയിലിട്ട് ചുട്ടുകളയണം. അവരുടെ ദേവപ്രതിമകളെ വെട്ടിക്കളഞ്ഞ് അവരുടെ പേർ ആ സ്ഥലത്ത് നിന്ന് നശിപ്പിക്കണം. നിങ്ങളുടെ ദൈവമായ യഹോവയെ ആ വിധത്തിൽ സേവിക്കേണ്ടതല്ല. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ നാമം സ്ഥാപിക്കേണ്ടതിന് നിങ്ങളുടെ സകല ഗോത്രങ്ങളിലും വെച്ച് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ തിരുനിവാസ ദർശനത്തിനായി ചെല്ലണം. അവിടെ തന്നെ നിങ്ങളുടെ ഹോമയാഗങ്ങൾ, ഹനനയാഗങ്ങൾ, ദശാംശങ്ങൾ, നിങ്ങളുടെ കയ്യിലെ ഉദർച്ചാർപ്പണങ്ങൾ, നിങ്ങളുടെ നേർച്ചകൾ, സ്വമേധാദാനങ്ങൾ, നിങ്ങളുടെ ആടുമാടുകളുടെ കടിഞ്ഞൂലുകൾ എന്നിവയെ നിങ്ങൾ കൊണ്ടുചെല്ലണം. അവിടെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾ ഭക്ഷിക്കുകയും നിങ്ങളുടെ സകല പ്രവൃത്തിയിലും നിങ്ങൾ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചതിനെ കുറിച്ച് നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും സന്തോഷിക്കുകയും വേണം. നാം ഇന്ന് ഇവിടെ ഓരോരുത്തരും താതാനുബോധിച്ച പ്രകാരമൊക്കെയും ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന സ്വസ്ഥതയ്ക്കും അവകാശത്തിന് നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. എന്നാൽ നിങ്ങൾ യോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശത്ത് വസിക്കുകയും ചുറ്റുമുള്ള നിങ്ങളുടെ സകല ശത്രുക്കളെയും അവൻ നീക്കി നിങ്ങൾക്ക് സ്വസ്ഥത തരികയും നിങ്ങൾ നിർഭയമായി വസിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഹോമയാഗങ്ങൾ, ഹനനയാഗങ്ങൾ, ദശാംശങ്ങൾ, നിങ്ങളുടെ കയ്യിലെ ഉദർച്ചാർപ്പണങ്ങൾ, നിങ്ങൾ യഹോവയ്ക്ക് നേരുന്ന വിശേഷമായ നേർച്ചകൾ എല്ലാം എന്നിങ്ങനെ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിങ്ങളും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും നിങ്ങളുടെ ദാസന്മാരും ദാസിമാരും നിങ്ങളുടെ പട്ടണങ്ങളിലുള്ള ലേവ്യനും സന്തോഷിക്കണം. അവന് നിങ്ങളോടുകൂടെ ഓഹരിയും അവകാശവും ഇല്ലല്ലോ. നിനക്ക് ബോധിക്കുന്നിടത്തൊക്കെ നിന്റെ ഹോമയാഗങ്ങൾ കഴിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. യഹോവ നിന്റെ ഗോത്രങ്ങളിൽ ഒന്നിൽ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നീ നിന്റെ ഹോമയാഗങ്ങൾ കഴിക്കണം. ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതൊക്കെ നീ ചെയ്യണം. എന്നാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന അനുഗ്രഹത്തിന് തക്കവണ്ണം നിന്റെ ഏത് പട്ടണത്തിൽ വെച്ചും നിന്റെ മനസ്സിലെ ആഗ്രഹപ്രകാരമൊക്കെയും അറുത്ത മാംസം തിന്നാം. അത് കലമാനിനെയും പുള്ളിമാനിനെയും പോലെ ശുദ്ധനും അശുദ്ധനും തിന്നാം. രക്തം മാത്രം നിങ്ങൾ തിന്നരുത്. അത് വെള്ളം പോലെ നിലത്തൊഴിച്ചു കളയണം. എന്നാൽ നിന്റെ ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ദശാംശം, നിന്റെ ആടുമാടുകളുടെ കടിഞ്ഞൂലുകൾ, നീ നേരുന്ന എല്ലാ നേർച്ചകൾ, നിന്റെ സ്വമേധാദാനങ്ങൾ, നിന്റെ കയ്യിലെ ഉദർച്ചാർപ്പണങ്ങൾ എന്നിവയെ നിന്റെ പട്ടണങ്ങളിൽ വെച്ച് തിന്നുകൂടാ. അവയെ നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നീയും നിന്റെ മകനും മകളും നിന്റെ ദാസനും ദാസിയും നിന്റെ പട്ടണങ്ങളിലുള്ള ലേവ്യനും തിന്ന്. നിന്റെ സകല പ്രയത്നത്തെ കുറിച്ച് നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ സന്തോഷിക്കണം. നീ ഭൂമിയിൽ ഇരിക്കുന്നിടത്തോളം ലേവ്യനെ ഉപേക്ഷിക്കാതിരിപ്പാൻ സൂക്ഷിച്ചോൾക. പ്രഭാഷകന്റെ പുസ്തകം 1-ാം അധ്യായം മുതൽ. സർവജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു, അത് എന്നേക്കും അവിടുത്തോടു കൂടെയാണ്. കടൽ തീരത്തെ മണൽത്തരികളും മഴത്തുള്ളികളും നിത്യതയുടെ ദിനങ്ങളും എണ്ണാൻ ആർക്ക് കഴിയും? ആകാശത്തിന്റെ ഉയരവും ഭൂമിയുടെ വിസ്തൃതിയും പാതാളത്തിന്റെ ആഴവും നിർണ്ണയിക്കാൻ ആർക്ക് സാധിക്കും? ജ്ഞാനമാണ് എല്ലാറ്റിനും മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത്. വിവേകപൂർണമായ അറിവ് അനാദിയാണ്. ജ്ഞാനത്തിന്റെ വേരുകൾ ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവിടെ സൂക്ഷ്മ മാർഗങ്ങൾ ആരറിയുന്നു? ജ്ഞാനിയായി ഒരുവനെ ഉള്ളൂ, ഭയം ജനിപ്പിക്കുന്ന അവിടുന്ന് സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. കർത്താവാണ് ജ്ഞാനത്തെ സൃഷ്ടിച്ചത്, അവിടുന്ന് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. തന്റെ സൃഷ്ടികളിലെല്ലാം അവിടുന്ന് അവളെ പകർന്നു. അവിടുന്ന് നൽകിയ അളവിൽ ജ്ഞാനം എല്ലാവരിലും വസിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് ജ്ഞാനത്തെ സമൃദ്ധമായി നൽകിയിരിക്കുന്നു. മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിന്റെ മകുടമാണ് കർത്താവിനോടുള്ള ഭക്തി. അത് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. സന്തോഷവും ആനന്ദവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവന്റെ അവസാനം ശുഭമായിരിക്കും. മരണ ദിവസം അവൻ അനുഗ്രഹീതനാകും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ അവളും സൃഷ്ടിക്കപ്പെടുന്നു. മനുഷ്യരുടെ ഇടയിൽ ജ്ഞാനം നിത്യവാസം ഉറപ്പിച്ചു. അവരുടെ സന്തതികളോട് ജ്ഞാനം വിശ്വസ്തത പുലർത്തും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ പൂർണതയാണ്. ജ്ഞാനം തന്റെ സൽഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു. അവരുടെ ഭവനാഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു, അവരുടെ കലവറ വിഭവങ്ങൾ കൊണ്ടും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ മകുടമാകുന്നു. അത് സമാധാനവും ആരോഗ്യവും സമൃദ്ധമാക്കുന്നു. അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്ത് അവിടുന്ന് അറിവും വിവേകവും വർഷിക്കുന്നു. ജ്ഞാനത്തെ ചേർത്തണയ്ക്കുന്നവരെ അവിടുന്ന് മഹത്വമണിയിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ തായ്വേരാണ്. ദീർഘായുസ് അവളുടെ ശാഖകളും. അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല. കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളുന്നു. ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ. അത് കഴിഞ്ഞാൽ അവന് മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും. തക്ക സമയം വരെ അവൻ തന്റെ ചിന്ത രഹസ്യമായി വയ്ക്കുന്നു. അനേകർ അവന്റെ വിവേകത്തെ പ്രകീർത്തിക്കും. വിജ്ഞാന ഭണ്ഡാരങ്ങളിൽ ജ്ഞാന സൂക്തങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ പാപിക്ക് ദൈവഭക്തി അരോചകമാണ്. ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ, കർത്താവ് അത് പ്രദാനം ചെയ്യും. കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കുകയോ വിഭക്ത ഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കുകയോ അരുത്. മനുഷ്യരുടെ മുമ്പിൽ കപടനാട്യം കാണിക്കാതെ അധരങ്ങളെ സൂക്ഷിക്കുക. വീണ് അവമതി ഏൽക്കാതിരിക്കാൻ ആത്മപ്രശംസ ഒഴിവാക്കുക. കപടഹൃദയനായ നീ കർത്താവിനെ ഭയപ്പെടാത്തത് കൊണ്ട് അവിടുന്ന് നിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി സമൂഹത്തിന്റെ മുമ്പാകെ നിന്നെ താഴ്ത്തും. എന്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയ അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. ആപത്തിൽ അടിപതറരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവേൻ. വീഴാതിരിക്കാൻ വഴിതെറ്റരുത്. കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവേൻ. പ്രതിഫലം ലഭിക്കാതിരിക്കയില്ല. കർത്താവിന്റെ ഭക്തരെ ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവേൻ. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവീൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. തീരത്ത് നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസകരങ്ങൾക്കും കപട ജീവിതം നയിക്കുന്ന പാപികൾക്കും കഷ്ടം. ദുർബല ഹൃദയർക്കും ദുരിതം. എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല, അവർ അരക്ഷിതരായിരിക്കും. ക്ഷമകെട്ടവർക്ക് ദുരിതം. കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കയില്ല. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും. അവിടുത്തെ മുമ്പിൽ വിനീതരായിരിക്കുകയും ചെയ്യും. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല, കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായന്റെ വാക്ക് കേൾക്കുവീൻ. സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവീൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അവമാനിക്കരുത്. പിതാവിന്റെ അവമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീടുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞുന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞു പോകും. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കും. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 22-ാം വാക്യം മുതൽ. മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവരുടെ ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ കടിഞ്ഞൂലായ അണുക്കയും കർത്താവിന് വിശുദ്ധമായിരിക്കണമെന്ന് കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിനെ അർപ്പിപ്പാനും ഒരു ഇണക്കുറുപ്രാവിനെയോ രണ്ടു പ്രാക്കുഞ്ഞിനെയോ കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവർ അവനെ യെരുശലേമിലേക്ക് കൊണ്ടുപോയി. യെരുശലേമിൽ ശിമിയോൻ എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണിക്കയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്നു. യേശു എന്ന പൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തുകൊണ്ടിരുന്നപ്പോൾ അവനവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണു കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവനെ കുറിച്ച് പറഞ്ഞതിൽ അവന്റെ അമ്മ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു. പിന്നെ ശിമിയോൻ അവരെ അനുഗ്രഹിച്ച് അവന്റെ അമ്മയായ മറിയോട്, അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീക്ഷിക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു. നിന്റെ സ്വന്ത പ്രാണൽ കൂടെ ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞു. ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ കന്യകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടി 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളും അടുത്തുനിന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരുശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെ കുറിച്ച് പ്രസ്താവിച്ചു. കർത്താവിന്റെ ന്യായ പ്രമാണത്തിൽ കൽപ്പിച്ചിരുന്നൊക്കെയും നിവർത്തിച്ച ശേഷം അവർ ഗലീലയിൽ തങ്ങളുടെ പട്ടണമായ നസറത്തിലേക്ക് മടങ്ങിപ്പോയി. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു. ദൈവകൃപയും അവന്റെ മേലുണ്ടായിരുന്നു. അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു യെരുശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല സഹയാത്രക്കാരുടെ കൂട്ടത്തിലുണ്ടായിരിക്കുമെന്ന് അവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരഞ്ഞു കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാർ അടുവിലിരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു. അവന്റെ വാക്ക് കേട്ടവർക്കെല്ലാം അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. അമ്മ അവനോട്, മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. അവനവരോട്, എന്നെ തിരഞ്ഞത് എന്തിന്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതേ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവനവരോടുകൂടെ ഇറങ്ങി നസറത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. തിബേരിയോസ് കൈസരുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദ്യ നാട് വാഴുമ്പോൾ ഹെരോദ്യാവ് ഗലീലയിലെ ഒരു സഹോദരനായ ഫിലിപ്പോസ് ഇതൂരിയ ത്രക്കോനിത്തി ദേശങ്ങളിലും ലൂസാനിയസ് അബിലേനയിലും ഇടപ്രഭുക്കന്മാരായും ഹന്നാവും കയ്യാപ്പാവും മഹാപുരോഹിതന്മാരും ഇരിക്കും കാലം സക്കരിയാവിന്റെ മകനായ യോഹന്നാനും മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അവൻ യോർദാനരികെയുള്ള നാട്ടിലൊക്കെയും വന്ന പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്, കർത്താവിന്റെ വഴിയൊരുക്കുവീൻ, അവന്റെ പാത നിരപ്പാക്കുവീൻ. എല്ലാ താഴ്വരയിൽ നിന്ന് വരും, എല്ലാ മലയും കുന്നും താഴും, വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും. സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും എന്നിങ്ങനെ ശിയാപ്രവാചന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. അവനാൽ സ്നാനമേൽപ്പാൻ വന്ന പുരുഷാരത്തോട് അവൻ പറഞ്ഞത്, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞോടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാർ. മാനസാന്തരത്തിന് യോഗ്യമായി ഫലം കായ്പീൻ. അബ്രഹാൻ ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് ചുട്ടുകളയുന്നു. എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പുരുഷാരവനോട് ചോദിച്ചു. അതിനെ അവൻ രണ്ടു വസ്ത്രമുള്ളവനില്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനങ്ങളുള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ചുങ്കക്കാരൻ സ്നാനമേൽപ്പാൻ വന്നു. ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു. നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികം ഒന്നും പിരിക്കരുത് എന്ന് അവൻ പറഞ്ഞു. പടച്ചനോ അവനോട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിന്, ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിയായൊന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതി എന്ന് വെപ്പീനെന്ന് അവരോട് പറഞ്ഞു. ജനം കാത്തു നിന്നോ അവൻ ക്രിസ്തുവോ എന്ന എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെ കുറിച്ച് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറ അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അവന് വീശുമുറം കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർകടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. മറ്റു പലതും അവൻ പ്രബോധിപ്പിച്ചുകൊണ്ട് ജനത്തോട് സുവിശേഷം അറിയിച്ചു. ദൈവമേ സുജനയ്ക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോർ
പിതാവിനും പുത്രനും പരിശുദ്ധാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. സ്ത്രീ ഏക ദൈവത്തിന്റെ വലിയൊരു നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് പത്രാസനത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തിവരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി അനുഗ്രഹീയമായ പ്രഭാതം പുതുവർഷത്തിന്റെ സൗന്ദര്യപൂർണമായ ആരംഭം കുറിക്കുന്ന ഈ ദിനം നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ശരീരം കൊണ്ട് വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും മനസ്സുകൊണ്ട് ക്രിസ്തുവിന്റെ ചുവട്ടിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാനും നമുക്ക് ആയുസ്സും ആരോഗ്യവും അതിലേറെ അവസരവും ഒരുക്കി തന്ന തമ്പുരാനെ ഭക്തിയോടുകൂടി ആരാധിക്കുകയും വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടും ദൈവാശ്രയ ബോധത്തോടും ഇരുന്നു കൊണ്ട് ദൈവശബ്ദം കേൾക്കുവാനും നമ്മെ തന്നെ സമഗ്രമായി സമർപ്പിക്കുവാനും നമ്മുടെ ആത്മാവിനെ തൊട്ടുണർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇതിന് നേതൃത്വം നൽകിയിരുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹ ആദരവോടുകൂടി ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയില് സാന്നിധ്യം കൂടെ നിറയ്ക്കുന്ന വന്നി മാമനച്ചൻ, വിവിധ സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും സ്നേഹാദരോടുകൂടി ധന്യമാറുന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. സെന്റ് തോമസ് പള്ളിയുടെ അങ്കമണത്തിൽ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കളെയും കരകളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ഈ കൂട്ടായ്മ ധന്യമായി തീരുവാൻ ദൈവത്തിന്റെ കൃപ ലഭ്യമാകണമെന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 344-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 344-ാമത്തെ വളരെ സുപരിചിതമായ ഗീതം, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എന്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നൊന്നും മതിയായ നൽകിയതും ദൈവഭാവം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 344-ാമത്തെ ഗീതം.
ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എന്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ, എന്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ.
മാർ സ്റ്റേഫാനോ സഹദായുടെ ഓർമ്മയെ കൊണ്ടാടുന്ന ദിനമാണ് ഇന്ന്. അദ്ദേഹം ഒരു തമാശനായിരുന്നു, നമുക്കറിയാം. സഭയുടെ പ്രാരംഭഘട്ടത്തിൽ സഭയ്ക്ക് വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ത്യാഗമനുഭവിപ്പാനായിട്ട് ശിഷ്യ സമൂഹങ്ങളുടെ, അല്ലെങ്കിൽ അവരിൽ നിന്ന് ലഭിച്ച ആത്മീക പ്രേരണയാൽ ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ് മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം തന്നെ തന്നെ ഒരുക്കിയ ഒരു ശ്രേഷ്ഠ പിതാവാണ് മാർ സ്റ്റേഫാനോ സഹദ. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ അന്ത്യനിമിഷങ്ങളൊക്കെ ഒരുപക്ഷെ ശ്രദ്ധയോടെ വായിക്കുന്ന ആളുകളിലൊക്കെ കുളിരുകോരുന്ന ഒരു ആത്മീക നിറവ് തന്നെ അദ്ദേഹത്തിൽ കാണുവാൻ നമുക്കിടയാക്കി തീർത്തിട്ടുണ്ട്. ക്രൈസ്തവ സഭയെ ഉപേക്ഷിച്ച് പറയാനായിട്ട് ശത്രുക്കൾ ചുറ്റും കൂടുമ്പോൾ വിശ്വാസികളുടെ ഏറ്റവും ശ്രേഷ്ഠ പിതാവ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന, ആദരിക്കുന്ന, വിശുദ്ധിയോടെ കാണുന്ന പൗലോസ്ലിക അന്ന് ശൗലായി നിന്നുകൊണ്ട്, അതിന് മുന്നിൽ നിന്നുകൊണ്ട് സ്തേഫാനസിനെ കല്ലെറിയാനായിട്ടൊക്കെ ശ്രമിക്കുന്ന ആ ഒരു നിമിഷം, വേദന കൊണ്ട് പൊളയുമ്പോഴും സ്വർഗത്തേക്ക് നോക്കി ഈ ചെയ്യുന്ന മനുഷ്യരുടെ പാപങ്ങളെ അവിടെ നോർക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്, മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് വേർപെടുന്നതിന് മുമ്പ് തന്നെ സ്വർഗം കാണുവാനും പിതാവാം ദൈവത്തെയും വലതുഭാഗത്തിരിക്കുന്ന പുത്രനെയും കണ്ട് സംതൃപ്തി അണയുവാനും ഒക്കെ ഭാഗ്യം ലഭിച്ച ഏറ്റവും ശ്രേഷ്ഠനായ പിതാവാണ് സ്തേഫാനോ സഹദ എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നാമധേയം ഒരു സാധാരണ ചെമ്മാശൻ എന്നുള്ള പദത്തിൽ നിന്നൊക്കെ മാറി സഭയിലെ ഏറ്റവും വിശുദ്ധിയുടെ ഔന്നത്യങ്ങളിൽ വിഹരിക്കുന്ന വിശുദ്ധന്മാരിൽ തന്നെ ഒരാളായി ആ സ്തേഫാനോ സഹദ നിലനിൽക്കുന്നു. ഇന്ന് സഭയ്ക്കും സമൂഹത്തിനും ആത്മീയതയുടെ ഒരു പ്രചോദനമായി തന്നെ ആ മഹാപരിശുദ്ധന്റെ നാമധേയം വാഴ്ത്തപ്പെടുന്നു എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ ഒരുപാട് പള്ളികൾ, ഓർത്തഡോക്സ് സഭയെ മാത്രമൊന്നുമല്ല, കത്തോലിക്ക സഭയിൽ എല്ലാ സഭകളിലും ഒക്കെയും ആ മഹാപരിശുദ്ധ നാമധേയത്തിൽ ദേവാലയങ്ങളുണ്ട്. അവിടെയൊക്കെ പെരുന്നാളുകൾ ഭക്തിയോടെ കൊണ്ടാടുന്നു എന്നുള്ളത് നമുക്കറിയാം. തീർച്ചയായിട്ടും ഇതുപോലെ ക്രിസ്തുവിന് വേണ്ടി മരണ സന്തോഷത്തോടെ വരിച്ച ശ്രേഷ്ഠരായ പിതാക്കന്മാരുടെ, അല്ലെങ്കിൽ അവരുടെ രക്തത്തിൽ നിന്ന് ലഭിച്ച ചൈതന്യമാണ്, നിറവാണ് നമ്മുടെയൊക്കെ ഈ ഭക്തിയുടെ ഒരു ഒരു അടിസ്ഥാനം എന്നുള്ളത് നമ്മൾ മറന്നുപോകാതിരിക്കുക. അവരുടെ മധ്യസ്ഥതയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിരന്തരം തുടർന്നും അവരുടെ പ്രാർത്ഥനയിൽ നമ്മൾ എന്നും നിലനിൽക്കുവാനും അവർ കാണിച്ച ആത്മീയതയുടെ അല്പമെങ്കിലും ഒക്കെ വ്യക്തിജീവിതത്തിൽ, ആരാധനാ ജീവിതത്തിലൊക്കെ പരിശീലിക്കുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് പ്രാർത്ഥിച്ച് ആ പിതാവിന്റെ മധ്യസ്ഥൽ അഭയം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രസംഗം നടത്താനായിട്ട് മറ്റ് ആരും കിട്ടാത്തത് കൊണ്ട് ഞാൻ തന്നെ നടത്താനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തിരുവചന വർഷത്തിന് മുമ്പ് നമുക്ക് ചേർന്ന് ഒരു ഗീതം, സുവിശേഷ ഗീതങ്ങളിൽ 265-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 265-ാമത്തെ ഗീതം നമുക്ക് ദൈവസന്നദ്ധയിൽ സമർപ്പിച്ചുകൊണ്ട് തുറന്നുള്ള ശുശ്രൂഷ മുന്നോട്ട് പോകാം. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ എന്നാരംഭിക്കുന്ന ഗീതം നമുക്ക് ചേർന്ന് പോകാം. സുവിശേഷ ഗീതങ്ങളിലെ 265-ാമത്തെ ഗീതം. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യ മഹായകനെ, തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യ ഒഴുകി വരൂ, അനുദാനം മഹത്വമുണ്ടായിരിക്കട്ടെ. വലിയ വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, എല്ലാവർക്കും പുതിയ വർഷത്തിന്റെ ആശംസകൾ വീണ്ടും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. മറ്റാഭവങ്ങളൊന്നും ഇല്ലാതെ തന്നെ സുവിശേഷ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ രണ്ടാഴ്ചയും ബലഹീനനെ ഞാൻ തന്നെയാണ് പ്രസംഗിച്ചത്. ഇന്നും പ്രസംഗിക്കുന്നത് അറിവ് കൂടിയ അഹങ്കാരം കൊണ്ടൊന്നുമല്ല, മറ്റു നിർവാഹം ഇല്ലാത്തതുകൊണ്ടാണ്. പല വൈദികരെയും ഒക്കെ സൗകര്യമായിട്ട് വിളിച്ചെങ്കിലും ആരെയും സൗകര്യപ്രദമായിട്ട് ലഭ്യമായില്ല. അതുകൊണ്ടാണ് വീണ്ടും എന്റെ ശബ്ദം തന്നെ നിങ്ങൾ കേൾക്കാനുള്ള ഭാഗ്യമാണ്, ദുർഭാഗ്യമാണെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തു തന്നെയാണെങ്കിലും പ്രത്യേകിച്ച് ശുശ്രൂഷ ഒരിക്കലും മുടങ്ങാൻ പാടില്ല എന്നുള്ളൊരു താല്പര്യവും നിർബന്ധവും ഉള്ളത് കൊണ്ട് ഞാൻ ഒരു ചെറിയ ചിന്ത, അതുകൊണ്ട് തന്നെ ആഴമായ അറിവുകളൊന്നും തന്നെ പറയാനില്ല, മനസ്സിൽ തോന്നിയ ഒരു ചെറിയ ആശയം നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കാമെന്ന് കർത്താവിൽ പ്രത്യാശ വെക്കുകയാണ്. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഭാഗം നമ്മൾ ഇന്ന് വായിച്ചു കേട്ട ഭാഗം തന്നെയാണ്. ഇന്നത്തെ ലൂക്കോസിന് സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ ഏതാണ്ട് 41 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ, 41 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ആ വാക്യം മുമ്പേ നമ്മൾ ജൂളിയാന്റെ അത് പ്രത്യേകമായിട്ട് ആ ഭാഗം എടുത്ത് വായിച്ചതാണ്. അതിനേക്കാൾ ഉപരി കഴിഞ്ഞ ആഴ്ചകളായിട്ട് നമ്മുടെ പള്ളികളിലൊക്കെ എവൻഗ്യേലിയം ഭാഗമായിട്ട് നമ്മൾ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്ത ഭാഗം തന്നെ ആയതുകൊണ്ട് വീണ്ടും ഞാൻ ആ ഭാഗം വായിച്ച് സമയം കളയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് വളരെ സുപരിചിതമായ ഭാഗമായതുകൊണ്ട് അതുകൊണ്ട് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് മാത്രം പറയാനേ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മുടെ കർത്താവ് ജനിച്ച് കുഞ്ഞിനെ കൊണ്ട് മാതാപിതാക്കളായ യൗസേഫും മറിയയും ജെറുസലേമിലേക്ക് കൊണ്ടുപോവുകയും പോകുന്നതിന് ശേഷം അവിടെ ശുശ്രൂഷകളൊക്കെ നിർവഹിച്ച് തിരിഞ്ഞ് ഭവനത്തിലേക്ക് പോകുന്ന വഴിയിൽ കുഞ്ഞിനെ അന്വേഷിക്കുമ്പോഴേ കാണാതാവുകയും അവര് ചർച്ചക്കാരുടെയൊക്കെ അന്വേഷിച്ചതിന് ശേഷം കാണാത്തത് കൊണ്ട് വീണ്ടും ജെറുസലേം ദേവാലയത്തേക്ക് തിരിച്ചു പോയി അവിടെ ശിശുവിനെ കാണുകയും അവിടെ ബാലനായ ശിശുവല്ല ബാലനായ 12 വയസ്സുള്ള ബാലനാണ് ബാലനായ യേശുമ്പുരാൻ ദേവാലയത്തിൽ അറിവുള്ളവരും പണ്ഡിതരുമായ ആളുകളോട് സംവദിക്കുകയും അവർക്ക് സംശയങ്ങളെ പറഞ്ഞു കൊടുത്ത് അവരെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ ആശയങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അത് കാണുകയും മാതാപിതാക്കൾ അതിൽ അത്ഭുതപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു ഭാഗമാണ്. നമുക്ക് സുപരിചിതമായ ഭാഗം, പ്രത്യേകിച്ച് എല്ലാ വർഷവും നമ്മൾ നമ്മുടെ കർത്താവിന്റെ ജനന പെരുന്നാളിന് ശേഷമുള്ള ആഴ്ചകളിൽ ഈ ഭാഗം ഏവൻഗേലിയൻ ഭാഗമായിട്ട് വായിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയമായ ആഴമായ ആശയങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളതുമാണെങ്കിൽ തന്നെയും ഒരുപക്ഷെ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഒന്നുകൂടി ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു ആശയങ്ങളെ പറ്റി കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് വെച്ചതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നത് മാത്രമേ ഉള്ളൂ. വിശുദ്ധ ലൂക്കോസിന് ശേഷം 2 അധ്യായത്തിന്റെ 41 മുതൽ 52 വരെയുള്ള ഭാഗം. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ആദ്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസക പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. ഒരുപക്ഷെ ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് വലിയ പ്രത്യേകതയും തോന്നില്ല. വാസ്തവത്തിൽ ഈ ഇന്ന് ഈ ചിന്ത നിങ്ങൾ മുമ്പാകെ ഞാൻ വെക്കുമ്പോൾ ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. യേശുവിന്റെ കുടുംബം ഒരു ദൈവത്തിന്റെ കുടുംബം എന്നുള്ളത് മാറ്റി നിർത്തി ഒരു സാധാരണ കുടുംബം, അപ്പനും അമ്മയും ഒരു മകനും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം. ആ കുടുംബത്തിന്റെ പ്രത്യേകത ഒരു ഭക്തിയുള്ള ഒരു കുടുംബമായിരുന്നു, അല്ലെങ്കിൽ ദൈവാശ്രയ ബോധമുള്ള ഒരു കുടുംബമായിരുന്നു ആ തലത്തിൽ ചിന്തിക്കുന്ന ഒരു കുടുംബം. അപ്പൊ ഈ വേദഭാഗം നമ്മൾ വായിച്ച് അതിന്റെ ആദ്യത്തെ രണ്ട് ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, അവന്റെ അമ്മയപ്പം ആണ്ടുതോറും പെസക പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകും, അവന് 12 വയസ്സായപ്പോൾ ഒരു പതിവ് പോലെ പെരുന്നാളിന് പോയി. ഈ ഭാഗം വായിക്കുമ്പോൾ എനിക്ക് എടുത്തു പറയത്തക്ക രണ്ട് ആശയങ്ങൾ തോന്നിയത്, ഒന്നാമതായിട്ട് ആണ്ടുതോറും, രണ്ടാമതായിട്ട് പതിവ് പോലെ. ഇത് രണ്ടും കേൾക്കുമ്പോൾ വലിയ പ്രത്യേകത തോന്നില്ലെങ്കിലും നമ്മൾ അല്പം കൂടെ ആഴമായിട്ട് ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആത്മീയ തലത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ ഉണ്ടാവേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് പദങ്ങളായിട്ട് നിങ്ങളുടെ ഉപാകപ്പെടുത്തുക. ഈ ആണ്ടുതോറും പതിവ് പോലെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് അല്ലേ, ഒരു ഒരു പരിശീലനത്തിന്റെ ഭാഗമാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു പരിശീലനം, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു ഒരു പ്രാക്ടീസാണ്. ഇപ്പൊ എങ്ങനെയോ നമ്മുടെ ഇടയിൽ ഒരു ധാരണയുണ്ട് ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് പെട്ടെന്ന് എന്തെങ്കിലും കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില അനുഭൂതിയാണെന്നൊരു തോന്നലൊക്കെ പലർക്കും ഉണ്ട്. ഒരു പക്ഷെ ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ ചില വേദപുസ്തക പഠിതാക്കളും അല്ലെങ്കിൽ അങ്ങനെ ആളുകളൊക്കെ വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു ആശയം തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് കേൾക്കുമ്പോൾ, പെട്ടെന്നൊരു പ്രാർത്ഥന കേൾക്കുമ്പോൾ, പെട്ടെന്നൊരു പ്രസംഗം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ പെട്ടെന്ന് ചില സാധാരണ ആളുകൾക്ക് കാണിക്കാത്ത എന്തെങ്കിലും കാണിക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ തോന്നുന്ന ഒരു അനുഭൂതിയാണ് ആധ്യാത്മികത എന്നൊരു ചിന്ത നമ്മളിൽ ഉണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ഒരു യഥാർത്ഥ സ്പിരിച്വാലിറ്റി അല്ല കേട്ടോ, അതൊരിക്കലും ഒരു യഥാർത്ഥ സ്പിരിച്വാലിറ്റി അല്ല. അത് നമുക്ക് പെട്ടെന്ന് അറിയാം, കാരണം നമുക്ക് ആ ഒരു അനുഭൂതി കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോഴത്തേക്ക് നമ്മളിൽ ഒന്നും കാണത്തില്ല. അങ്ങനെ ഒരു സ്വഭാവത്തിന്റെ ആൾക്കാരാണെന്ന് പോലും നമുക്ക് പിന്നെ അറിയത്തില്ല. ചില മനുഷ്യരെ കാണല്ലേ പെട്ടെന്ന് ഇങ്ങോട്ട് പ്രാർത്ഥന ഇങ്ങോട്ട് കേൾക്കുമ്പോഴത്തേക്ക് വലിയ പ്രാർത്ഥനകളൊക്കെ നടത്തി, ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല, ഞാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. വലിയ ഭക്തിയും പ്രാർത്ഥനയൊക്കെ ഇറങ്ങി വന്ന് ഇഷ്ടമല്ലാത്ത ഒരാളെ കാണുമ്പോഴത്തേക്ക് 10 മിനിറ്റ് മുമ്പ് പ്രാർത്ഥിച്ച വ്യക്തി തന്നെയാണോ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും. അത്രയ്ക്ക് വ്യത്യാസമാണ് നമ്മൾ ഈ കാണുന്നത്. കാരണം എന്നറിയാമോ, ഈ സ്പിരിച്വാലിറ്റി ഒരു പരിശീലനമല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. എന്താണ് ഈ സ്പിരിച്വാലിറ്റിയുടെ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത്? അത് വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. ഇവിടെ യേശു അമ്പുരാന്റെ ജീവിതത്തിൽ നമ്മൾ കാണുമ്പോൾ വാസ്തവത്തിൽ യേശു അമ്പുരാൻ ആരാണെന്ന് മാതാപിതാക്കൾക്ക് നല്ല ബോധ്യമുണ്ട്. ഈ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ പ്രത്യേക ഒരു ആത്മീക പരിശീലനം ഒന്നും കൊടുക്കാൻ ആവശ്യമുള്ള വ്യക്തിയല്ല ക്രിസ്തു. പക്ഷെ എന്നിട്ട് തന്നെ ഈ മാതാപിതാക്കള് ഈ ബാലനായി അവരുടെ കയ്യിൽ കിട്ടിയ ദൈവം ദാനമായിട്ട് കൊടുത്ത ഒരു കുഞ്ഞിനെ അവർ ഏത് രീതിയിൽ വളർത്തുന്നുള്ളതാണ് ഈ പരിശീലനത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്താ അവർ ചെയ്യുന്നത്? ആണ്ടുതോറും പെസഹാ പെരുന്നാളിന് പോകുന്നു, പതിവ് പോലെ അവർ ഈ വർഷവും പെരുന്നാളിന് പോയി. അപ്പം നമുക്ക് അതിന്റെ കൂടുതൽ പശ്ചാത്തലം ഒന്നും അറിയണ്ട. എന്റെ മുന്നിൽ ഇരിക്കുന്ന ആളുകൾ ജെറുസലേമിലൊക്കെ പോയവരോ പലരും ഉണ്ട്, ഞാൻ പോയിട്ടില്ല, അവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ അല്ലേ. അപ്പൊ യേശു താമസിച്ച നസറത്തും അതുപോലെ തന്നെ ഈ ദേവാലയം നിൽക്കുന്ന ജെറുസലേമിൽ തമ്മിൽ ഒരുപാട് ദൂരങ്ങളുണ്ട്, വളരെ ദൂരമുണ്ട്. ഈ വളരെ ദൂരത്ത് നിന്നുകൊണ്ടാണ് ഈ യാത്ര ചെയ്ത് അവർ പോകുന്നത്. ഇന്നത്തെ പോലെ വളരെ കാറുകളും വാഹനങ്ങളും നിരന്തരം എല്ലാ ആഴ്ചയിലും ഹൂസ്റ്റണിൽ ഡാലസിൽ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ബസ്സിന് 10-300 കിലോമീറ്റർ ഇങ്ങനെ ബസ് യാത്ര ചെയ്യുന്നു. അപ്പം ഒരുപക്ഷെ 6 മണിക്കൂറോടൊക്കെ എത്തുമായിരിക്കും, അല്ലെ 4 മണിക്കൂറോടൊക്കെ എത്തുമായിരിക്കും. പക്ഷെ അന്ന് അങ്ങനൊന്നുമല്ല അല്ലേ, ഒരു പള്ളിയിലൊക്കെ പോകണമെങ്കിൽ അതെ കഴുതപ്പുറത്തും അതുപോലെ തന്നെ നടന്നും ഒക്കെ ഇങ്ങനെ ചേർന്ന് അങ്ങ് പോവാ. ഇവിടുത്തെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എല്ലാ ആട്ടുതോറും പെസഹാ പെരുന്നാളിന് എല്ലാവരും ചേർന്ന് ഒരുമിച്ച്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ളത് ദേവാലയത്തിൽ പോകണം, പെസഹാ പെരുന്നാൾ ആഘോഷിക്കണം. ആ പെരുന്നാൾ ആഘോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക അല്ലെങ്കിൽ ദൈവത്തെ പ്രീതിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പോകുന്നത്. അതാണ് പരിശീലനം എന്ന് പറയുന്നത്, അതാണ് സ്പിരിച്വൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനൊരു പരിശീലനത്തിൽ വളരുക എന്നുള്ളതാണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും ആത്മീകത ഒരു നിരന്തരം വല്ലപ്പോഴും നടത്തുന്ന ഒരു സംഗതിയല്ല, നിരന്തരം ജീവിതത്തിൽ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു പരിശീലനമാണ്. ആ പരിശീലനത്തിൽ വളരുമ്പോഴാണ് നമുക്കറിയാം ഒരു ഗുരു അഭ്യാസിയായി മാറുന്നത് പരിശീലനങ്ങളിൽ കൂടെ അല്ലെ, അല്ലെ ഒരു കുഞ്ഞ് അഭ്യാസിയായി മാറുന്നത് ഏത് കാര്യം നോക്കൂ. നമുക്കൊക്കെ ചില എനിക്ക് സമൂഹത്തിലൊക്കെ നോക്കുമ്പോഴ് ഈ പ്രാർത്ഥനയൊക്കെ മാറ്റി നിർത്തി ചില മനുഷ്യരൊക്കെ ഈ വയലിന് വായിക്കുകയും അങ്ങനെയുള്ള ചില ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന കണ്ടോ, അത്ഭുതം തോന്നുന്നു നമ്മൾ നോക്കുമ്പോൾ. ഈ കൈ കൂടെ ഒക്കെ എങ്ങനെ ഓരോ കമ്പികളും ഇങ്ങനെ ഓടുന്നു നമുക്ക് അവിശ്വസനീയമാണ്. എവിടെ നിന്ന് ലഭിക്കുന്നത്? പ്രാക്ടീസിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഏത് കാര്യത്തിലും പ്രാക്ടീസ് ഉണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ ധാരണ ആത്മീയതയ്ക്ക് വലിയ പ്രാക്ടീസ് വേണ്ടതാണ്. ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് വേണ്ട സംഗതി ആത്മീയതയാണ്. അതല്ലാത്തവ സംഭവിക്കുന്നതെന്നറിയാം, നമ്മളുടെ ആത്മീയത എന്താണെന്ന് പോലും അറിയാതെ പോകും, അല്ലെങ്കിൽ ആത്മീയതയ്ക്ക് അടിസ്ഥാനം ഇതാണ് പോകും എന്ന് പറഞ്ഞാൽ. ഇന്ന് സ്പിരിച്വാലിറ്റി പറ്റി ഏറ്റവും വലിയ ഒരു അവതാളം അതാണ്, ബേസ് ഇല്ലാത്ത സ്പിരിച്വാലിറ്റിയാണ്. അതുകൊണ്ടാണ് നമുക്ക് തന്നെ എവിടെ നിൽക്കുന്നതെന്നും എങ്ങനെയാ പോകേണ്ടതും ഒക്കെ നമുക്കൊക്കെ അറിയാതെ പോകുന്നത്. അപ്പൊ ആത്മീയത ഒരു അടിസ്ഥാനം ഉണ്ടാവേണ്ട ഒരു സംഗതിയാണ്. ഒരിക്കല് ഞാനൊരു വീട്ടിൽ ഇങ്ങനെ ഒരു വീട്ടിൽ പോയി, ഒരു പുരോഹിതരുടെ വീട്ടിലാണ്. അപ്പൊ അവിടെ ഒരു പ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റ് അച്ഛനുള്ള ഒരു സീനിയർ അച്ഛനാണ്, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെമ്മാച്ചനായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അവിടെ പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ അച്ഛനും ഉണ്ട്, കൊച്ചമ്മയും ഉണ്ട്, പക്ഷെ മക്കളൊന്നും വന്നില്ല. പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് പിന്നെ അച്ഛനിങ്ങനെ ഒരു ആത്മകഥ പോലെ എന്നോട് പറഞ്ഞു, അച്ഛാ പണ്ടൊക്കെ കൊച്ചുങ്ങളായിരുന്നപ്പോ പിള്ളേര് കൂടെ പ്രാർത്ഥിക്കാനൊക്കെ വരും, അവർക്ക് മുതിർന്ന ജോലിയൊക്കെ ആയപ്പോഴത്തേക്ക് അവർക്ക് അതിനുള്ളിൽ താല്പര്യമൊന്നുമില്ല. അച്ഛനിങ്ങനെ പറഞ്ഞു, അപ്പൊ ഞാൻ ചോദിച്ചു ഓക്കെ അവർക്ക് അവരുടെ എന്തെങ്കിലും തിരക്കുകളൊക്കെ കാണും അവർ മുറി പ്രാർത്ഥിക്കുന്നുണ്ടാകുന്നു പറഞ്ഞ് ഞങ്ങൾ അത് അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞ് എനിക്ക് ഈ മകന്റെ വീട്ടിൽ പോകണ്ട, ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ മകന്റെ വീട്ടിൽ പോയി താമസിക്കേണ്ട ആവശ്യം വന്നു. ഞാൻ നോക്ക് പതിവ് പോലെ തന്നെ ഇപ്പൊ 6 മണിക്കൊന്നും അല്ലെങ്കിലും ഒരു 7.5 കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ചെറുപ്പക്കാരും കല്യാണം കഴിച്ച് 2 കൊച്ചുമക്കളുണ്ട്, അവരൊരുമിച്ച് ഇത് പ്രാർത്ഥിക്കുന്ന കണ്ടെങ്കിൽ അതിശയം തോന്നി. അപ്പൊ ഞാൻ അന്നേരം തിരിച്ചറിഞ്ഞതാണ് ഈ അന്നേരം ഒരു പക്ഷേ ഈ അപ്പം വിചാരിക്കുന്ന പോലെ മകം വന്നില്ലെങ്കിലും അവൻ അവന്റെ കാലഘട്ടത്തിൽ ആയപ്പോഴത്തേക്ക് അവന്റെ കുടുംബം ആയപ്പോഴത്തേക്ക് ആ പ്രാർത്ഥന എന്താണെന്നും അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം എന്താണെന്നും തങ്ങളുടെ മക്കളെ അത് പഠിപ്പിക്കണം എന്നും ഒക്കെ താല്പര്യം തോന്നാൻ കാരണം കുട്ടിക്കാലത്ത് മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ ആ പരിശീലനത്തിന്റെ ഭാഗമാണ്. അപ്പം ഈ പരിശീലനം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ടെങ്കിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വളർന്നു വന്നാൽ അത് ഒന്നും മാറിപ്പോയാലും വീണ്ടും നമ്മളെ അതിലേക്ക് തിരിച്ചടുപ്പിച്ചു കൊടുക്കും എന്നുള്ളൊരു ഉദാഹരണം ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഈ നമ്മുടെ മാതാപിതാക്കള് കുഞ്ഞുങ്ങളെ ആത്മീകത പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. ആ പരിശീലനം മുടക്കി കഴിയുമ്പോഴത്തേക്ക് വാസ്തവത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ദുഃഖമുള്ളത് ഇന്ന് കുഞ്ഞുങ്ങള് ഭക്തി ജീവിതം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ട് തന്നെയാണ്. ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് അകലുന്ന ഒന്നാമത്തെ അടിസ്ഥാനം എവിടെയാണെന്ന് അറിയാം? ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് അകലുന്ന ഒന്നാമത്തെ അടിസ്ഥാനം വീട്ടിൽ പ്രാർത്ഥനയില്ലാതെ പോകുമ്പോഴാണ്. ഭവനത്തിൽ ഒരുമിച്ചുള്ള പ്രാർത്ഥന ഇല്ലാതെ പോകുന്നതാണ് ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു കുടുംബത്തിന്റെ നാശത്തിന്റെ ഒന്നാമത്തെ ആരംഭം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതൊരു സ്പിരിച്വാലിറ്റി ഒരു പ്രാക്ടീസാണ്, അത് നടത്തി അത് നിരന്തരം നടത്തിക്കൊണ്ട് വരിക. ഈ അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ ആളുകളിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോവാം. ഈ കഴിഞ്ഞ ആഴ്ച തന്നെ വിശുദ്ധ കുർബാന കഴിഞ്ഞ ഒരു ഫാമിലി എന്നോട് പറഞ്ഞു, അച്ഛാ അടുത്ത 2 ഞങ്ങൾ കാണത്തില്ല, പിന്നെ ഞായറാഴ്ചയൊക്കെ ഞങ്ങൾ അടുത്ത 2 ഞങ്ങൾ കുടുംബമായിട്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോകാനായിട്ട് ഞായറാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ, ബാക്കി ജോലി ദിവസങ്ങളൊന്നും പോകത്തില്ല. അപ്പൊ നമ്മൾ വളരെ ഗൗരവത്തോടെ തന്നെ കാണുന്നതാണ്, നമ്മൾ ഞായറാഴ്ച ഒരു ദിവസം ദൈവത്തിന് വേണ്ടി നമുക്ക് ഈ ആഘോഷത്തിനും ഈ സന്തോഷത്തിനും ഒക്കെ ഇടയാക്കി തീർത്തത് ദൈവത്തിന്റെ കർമ്മയാണെന്നുള്ളത് മറന്നു പോകരുത്. ആരോഗ്യവും സമ്പത്തും അനുഭവിക്കാനുള്ള സൗഭാഗ്യങ്ങളൊക്കെ തന്ന ദൈവം, ആ ദൈവത്തെ മറന്നുകൊണ്ട് നമ്മൾ നമ്മുടേതായ താല്പര്യങ്ങളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും എന്തും ഈ സൗഭാഗ്യം നിലനിൽക്കണമെന്നില്ല, നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ദൈവത്തെ മറന്ന് ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുക, ആ കുഴപ്പമൊന്നുമില്ല, സ്കിപ്പ് ചെയ്യാവുന്ന ഏറ്റവും സൗകര്യമുള്ള ദിവസം അത് ഞായറാഴ്ചയാണെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഒന്നാമതായിട്ട് ഈ ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്ന ആ ഒരു ഭാഗം അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പതിവ് പോലെ ഈ 2 കാര്യങ്ങൾ നമ്മളെപ്പോഴും നിരന്തരം അത് ദൈവവുമായി ബന്ധപ്പെട്ട് ജീവിക്കുവാനും ആരാധനപൂർവ്വമായ നിഷ്ഠയോടുകൂടിയ ജീവിതം പരിശീലിപ്പിക്കുവാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. രണ്ടാമതായിട്ട് ഈ പരിശീലനത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ കാണുന്നത് അവിടെ എങ്ങനെ പോകുന്നു എന്നുള്ളത്, അവിടെ മാതാപിതാക്കളും ബന്ധുക്കളും ചാർജക്കാരും ഒരുമിച്ച് പോകുന്നു എന്നുള്ളതാണ്. അതൊരു വലിയ സന്തോഷമാണ്, എല്ലാവരോടും ചേർന്ന് സന്തോഷമായിട്ട് ആ കുടുംബ ബന്ധങ്ങളിൽ. അപ്പം അങ്ങനെ ഒരുമിച്ച് പോകുമ്പോൾ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ബലമുണ്ട്. അത് വലിയൊരു സംഗതിയാണ്. അമേരിക്കയില് ചില മനുഷ്യരൊക്കെ പറയാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് കാരണം എനിക്ക് എല്ലാവരും ഉണ്ട്. ചിലരൊക്കെ പറയും ഓ എനിക്ക് വലിയ സന്തോഷത്തില്ല കാരണം എന്റെ ആരും ഇല്ല. അപ്പൊ പലരും പറയുന്നതാ ഇല്ലേ, അപ്പൊ എല്ലാവരും ഉണ്ടെന്ന് പറയുമ്പോൾ അവർ അനുഭവിക്കുന്ന ആ ഒരു കൂട്ടായ്മയുടെ ശക്തി എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. അപ്പം ഈ കുടുംബം ഒരുമിച്ചിരുന്ന് കൂടുകയും കുടുംബം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ആത്മീയ കരുത്ത്, അത് വളരെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞിടയ്ക്ക് നമ്മൾക്ക് ഓരോ കുടുംബങ്ങളിൽ നിന്നും ഓരോ ചിത്രം മനസ്സിലാകുന്നത്, എനിക്കറിയാവുന്ന ഒരു ഫാമിലി, അവര് 8-10 സഹോദരങ്ങളുണ്ട്, സഹോദരിമാരെല്ലാം ചേർന്ന ഒരു ഭാവമാണ്. അവരൊരുമിച്ച് കൂടുകയും സന്തോഷം പങ്കുവെക്കുകയൊക്കെ ചെയ്യും. അതിലൊരു കുടുംബം ഒരു സഹോദരനും ഭാര്യയും മക്കളും, ഈ സഹോദരനും ഭാര്യയും മറ്റുള്ള സഹോദരങ്ങളെക്കാൾ കുറെ കൂടെ 2 ഉയർന്ന ജോലി ചെയ്യുന്നു, ഒരുപാട് ശമ്പളം ഉണ്ടാക്കുന്നു, അവർക്ക് വലിയ വീട്, സ്വഭാവം ചെയ്തു, ഈ മക്കളെ നല്ല സ്കൂളുകളിൽ പഠിപ്പിക്കുന്നു, ഈ മറ്റുള്ള കുടുംബങ്ങളിൽ ഇവരെ കടന്നു. അപ്പൊ കഴിവതും ബാക്കിയുള്ളവർ ഒരുമിച്ച് കൂടുമ്പോൾ ഇവർ പോകത്തൊന്നുമില്ല, വല്ലപ്പോഴൊക്കെ പോകത്തുള്ളൂ. വളരെ ചെറുപ്പകാലം മുതലേ കുഞ്ഞുങ്ങളെ അവരിൽ നിന്ന് അകറ്റാനായിട്ട് മാതാപിതാക്കൾ ശ്രമിച്ചു. അപ്പം നടന്ന സംഭവമാണ്, ഈ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കി സഹോദരങ്ങൾ ചെറുപ്പം കുഞ്ഞുങ്ങൾ ഒരുമിച്ച് കൂടുന്നു, അവർ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു, ഒന്നിച്ച് പള്ളി പോകുന്നു, അല്ലെങ്കിൽ ഒന്നിച്ച് അവർ സന്തോഷിക്കുന്നു, ഈ കുഞ്ഞുങ്ങൾ മാത്രം അവരിന്ന് മാറി നിന്നു. അപ്പൊ കുറച്ച് അവരുടെ ആ കുഞ്ഞുങ്ങളുടെ മാത്രം മാതാപിതാക്കൾ അത് സന്തോഷമായിട്ട് കണ്ടു, നന്മയായിട്ട് കണ്ടു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ മാതാപിതാക്കൾ, ഈ അമ്മ ഒരിക്കലും എന്നെ വിളിച്ചു പറഞ്ഞ, അച്ഛാ എന്റെ കുടുംബം തകർന്നു, എന്നോടൊന്നും പറയരുത്, എന്റെ മോന് വളരെ ഒരിക്കലും തിരിച്ചു കിട്ടാൻ പറ്റാത്ത ഒരു തിന്മയിലേക്ക് പോയി എന്ന് പറഞ്ഞു. അപ്പോഴും അവരുടെ സഹോദരങ്ങളൊന്നും അറിഞ്ഞില്ല. എന്നിട്ട് ഞാൻ ഈ പയ്യനെ കണ്ടു പ്രാർത്ഥിച്ചു, അത് പിന്നെ മറ്റ് എനിക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു തലങ്ങളിലേക്കൊക്കെ ഉള്ള ആയി കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ജ്യേഷ്ഠ സഹോദരങ്ങൾ പണ്ടിട്ട് എന്റെ അടുത്ത് പറഞ്ഞ അച്ഛാ ഞങ്ങൾ ഇപ്പോഴാണ് കരഞ്ഞോട്ടാ പറഞ്ഞത്. തകർന്നു പോയിട്ട് അവന്റെ കേട്ടപ്പം പക്ഷേ എന്ത് ചെയ്യാനാ, ഞങ്ങൾക്ക് അവരെ വിശ്വാസിക്കാനോ തിരുത്താനോ അല്ലെങ്കിൽ എന്റെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ വളർത്തിക്കാനോ അവരുടെ മാതാപിതാക്കൾ ശ്രമിച്ചില്ല. അതിന്റെ പരാജയം അവർ കണ്ടത് എന്ന് പറയുകയുണ്ടായി. അപ്പൊ എന്റെ മനസ്സിൽ തോന്നിയൊരു സംഗതിയാണ് ഈ കൂട്ടായ്മ റിലേറ്റീവ്സിൽ നിന്ന് ലഭിക്കുന്ന സഹോദരങ്ങളിൽ നിന്ന് കിട്ടുന്ന ഈ കൂട്ടായ്മയുടെ ശക്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് അത് നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റിയില്ലെങ്കിലും ജീവിതത്തിന്റെ ചില തുറകളിലൊക്കെ ആ ആ ഒരു കരവലയങ്ങളിലെ സംരക്ഷണം നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റുന്നുള്ള നമ്മൾ തിരിച്ചറിയേണ്ടത്. അത് സ്പിരിച്വാലിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇവിടെ മാതാപിതാക്കൾ ദേവാലയത്തിൽ കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ അങ്ങനെ ഒരു ആത്മീക ബന്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് അവരൊരുമിച്ച് പോകുന്നത്. വീണ്ടും വീണ്ടും നമ്മൾ അവിടെ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പക്ഷെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും അബദ്ധവശാൽ ഈ കുഞ്ഞിനെ അവരുടെ കൈ നഷ്ടമാവുക അല്ലെ, നമ്മളോട് കാണുന്നുണ്ട്. ഈ ബന്ധുക്കളും ചാർച്ചക്കാരും ഒക്കെ ഉണ്ടായിട്ട് പോലും എന്ത് സംഭവിക്കുന്നുണ്ട്, കുഞ്ഞ് നഷ്ടമായി. അവരുടെ മാതാപിതാക്കളുടെ 20 വിരലിനിടയിൽ കൂടെ ഈ കുഞ്ഞ് അപ്രത്യക്ഷമായത് അവർ അറിഞ്ഞില്ലെന്നുള്ളതാണ്. ഇത് നമുക്ക് ഇത് ഇതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ ഒരുപാടുണ്ട്. പോകട്ടെ, ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ഇവിടെ പറയുന്നുണ്ട് അവര് മാതാപിതാക്കളുടെ ധാരണ എന്താ, ഇവിടെ ഒരു ഭാഗം പ്രത്യേകമാണ്. 44 വാക്യത്തിൽ സഹയാത്രികരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും എന്നവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി നടന്നു. അപ്പൊ എല്ലാവരുടെ ധാരണ ഏതാ, കൂട്ടത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ള ധാരണ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു അല്ലേ, നമുക്ക് കൂട്ടത്തിലുണ്ട് എല്ലാവരും. പക്ഷേ ഒരിക്കലും കിട്ടാത്തൊരു തലങ്ങളിലേക്ക് പോകുമ്പോഴാ എന്നാണ് ഈ കൂട്ടത്തിൽ നിന്ന് മാറിപ്പോയതെന്നുള്ള ഒരു സംശയം പലപ്പോഴും ഉണ്ടാകുന്നത്. നമ്മുടെയൊക്കെ മക്കള് നമ്മൾ അഭിമാനം കൊള്ളുന്നുണ്ട്, അവരുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു ഒരു ഘട്ടത്തിൽ പിടിക്കപ്പെടുമ്പോഴാണ് അവൻ എന്റെ കൂട്ടത്തിൽ ശരിയാ നോക്കുമ്പോ വീട്ടിലുണ്ട്, അല്ല വൈകിട്ട് വരുന്നു, രാവിലെ പോകുന്നു, കാണുന്നുണ്ട്, ഒന്നിച്ച് കഴിക്കുന്നുണ്ട്, അപ്പൊ ശരിയാ. പക്ഷേ ചില ഘട്ടങ്ങളിൽ എത്തുമ്പോഴാണ് ദൈവ ശരീരം കൊണ്ട് മാത്രമേ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളല്ലോ, ആത്മാവ് കൊണ്ട് കൂട്ടത്തിൽ ഇല്ലായിരുന്നല്ലോ എന്നുള്ളൊരു ചിന്ത ഓർമ്മപ്പെടുന്നത്. ഇവിടെ ക്രിസ്തു ദൈവ പിന്നെ ഒരു ആത്മീയ കുടുംബമാണ് മാതാപിതാക്കളുടെ, അവിടെ ചാർച്ചക്കാരെല്ലാരും ഉണ്ട്, എന്നിട്ട് പോലും ക്രിസ്തുവിനെ കൈവിട്ടു പോയി എന്നുള്ളതാണ്, അല്ലെങ്കിൽ കുഞ്ഞിനെ കൈവിട്ടു പോയി എന്നുള്ളതാണ്. അപ്പൊ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കൂട്ടത്തിലുണ്ടോ എന്നുള്ളത്. ഏത് കൂട്ടത്തിലാണ്, ചിലപ്പോൾ ശരീരം കൊണ്ട് നമ്മുടെ കൂടെ വരണ്ട്, പക്ഷെ മനസ്സുകൊണ്ട് വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ്. ഞാൻ കുറച്ചു നാൾ മുമ്പ് ഒത്തിരി ക്ഷമാസനായിരിക്കുന്ന അവസരത്തില് ഞാൻ കുന്നംകുളം ഭദ്ര തുടർ മൂവ്മെന്റിന്റെ ഒരു കോൺഫറൻസിൽ പോയോ, എനിക്ക് 2000 തോന്നുന്നു. അപ്പൊ ഞാൻ ചമാച്ചമാരാണെങ്കിലും ഒത്തിരി 1500 കുഞ്ഞുങ്ങൾ സംബന്ധിച്ചൊരു മീറ്റിംഗ് ആയതുകൊണ്ട് ഓരോ കുഞ്ഞുങ്ങളെയും കൗൺസിലിങ്ങിന്, അല്ലെങ്കിൽ കുംഭസാരമല്ല, കുംഭസാര വൈദികരായി ചെയ്യുന്നത്, കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് 10 വൈദികരെ മാത്രമുള്ളതുകൊണ്ട് ഒരു കൗൺസിലിംഗ് കൊടുത്ത് പിന്നെ കുംഭസാരിപ്പിക്കുക എന്നുള്ളൊരു പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പെൺകൊച്ചു വന്ന് കുറച്ചു നേരം സംസാരിച്ച് കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സംസാരിച്ചത് ഈ പെൺകുട്ടി ബോധം കിട്ടുന്ന ആളുകൾ ഇപ്പൊ എല്ലാവരും ഭയപ്പെട്ടു, പെട്ടെന്ന് വണ്ടിയൊക്കെ വിളിച്ച് ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ സഭയെ തന്നെ നന്നായിട്ട് കൗൺസിലിംഗ് നടത്തുന്ന വൈദികർ അവളുമായി സംസാരിച്ചപ്പോഴാണ് ആ കുഞ്ഞിന്റെ മനസ്സിൽ കൂടെ പോകുന്ന അതിഭീകരമായ കുടുംബാന്തരീക്ഷത്തിലും പുറത്തും ഒക്കെ അനുഭവിക്കുന്ന അതിഭീകരമായ അവസ്ഥയെക്കറ്റി ഒരു മാനസിക നില തെറ്റുന്ന ഒരു തലങ്ങളിലേക്ക് ഈ കുഞ്ഞ് മാതാപിതാക്കൾ പോലും അത് അറിഞ്ഞില്ലെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ അസ്വസ്ഥകരമായ ഒരു സംഗതി എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൂടെ നമ്മുടെ മക്കൾ താമസിക്കുന്നു എന്നൊരു ചിന്ത നമ്മളിൽ ഉണ്ടെങ്കിലും അവരുടെ മനസ്സുകൊണ്ട് അവർ നമ്മളോടൊപ്പമാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അല്ല, ഇവിടെയാണ് അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റം. ഈ കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീട്ടിൽ, എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു വീടാണ് ഡാലസിൽ പോയി, എന്റെ പഴയ വലിയൊരു വീട്ടിൽ അവിടെ സന്ദർശിക്കാനായിട്ട് പോയി. ഏതാണ്ട് എന്റെയൊക്കെ പ്രായമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ആ വീട്ടിൽ സന്ദർശിച്ചു. അവിടെ ഞാൻ അവിടെ പള്ളി ശുശ്രൂഷ സമയം ആദ്യ ശുശ്രൂഷ സമയത്തുണ്ടായിരുന്ന ഒരു കൊച്ചുകുഞ്ഞ്, അതിപ്പോ വലുതായി ഏതാണ്ട് 4-5 അങ്ങനെ പഠിക്കുക. പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ 3 പറഞ്ഞു ഈ കുഞ്ഞിനെ കൊണ്ടുവരാനായിട്ട്. ഇപ്പൊ താഴെ നിന്ന് വിളിക്കുന്നു, ഈ കൊച്ചും വരുന്നില്ല. അപ്പം അപ്പം പിന്നെ പറഞ്ഞ അച്ഛാ പോട്ട് സാരമില്ല, ചിലപ്പോ എന്തോ എക്സ്ക്യൂസ് പറഞ്ഞു, പുള്ളി ശമ്മലൊക്കെ ഉണ്ട്, ശമ്മ പറഞ്ഞു അത് വേണ്ട, അവൻ വന്നിട്ട് പ്രാർത്ഥിച്ചാൽ മതി. നേരെ കയറി അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് വന്നു. അപ്പൊ നോക്കി അമ്മയ്ക്കറിയാമെന്നത്, കാരണം മൊബൈലും വെച്ച് മുറിക്കകത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ കേട്ടതാണ് വന്നിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ നമ്മൾ ഒരുക്കുന്ന ചില സൗകര്യങ്ങളും നമ്മൾ ഈ സ്നേഹിപ്പിക്കാനായിട്ട് ചെയ്യുന്ന ചില സംഗതികളും ഒക്കെ, കാരണം ശരീരം കൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ധാരണയില്, അല്ലെങ്കിൽ ശരീരം കൊണ്ട് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ എന്നുള്ള ധാരണയിൽ നമ്മൾ പലതും നമ്മൾ കണ്ണടയ്ക്കും, പ്രാർത്ഥനയ്ക്ക് പോലും കോംപ്രമൈസ് ചെയ്യും. പക്ഷെ നമ്മൾ ഓർക്കേണ്ടതാണ് അങ്ങനെ നമ്മൾ കോംപ്രമൈസ് ചെയ്യുമ്പോൾ നമ്മൾ സ്നേഹം, ഭൗതികമായ സ്നേഹം കാണിക്കാനായിട്ട് പലതും വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ആത്മീകമായ സ്നേഹം നിലനിൽക്കാനായിട്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അവരെപ്പോഴും വാർത്തു നിൽക്കാനായിട്ട് ഏത് രീതിയിലുള്ള ആത്മീക പോഷണമാണ് നമുക്ക് അവർക്ക് നൽകുന്നതെന്നുള്ളത് വളരെ ഗൗരവത്തോട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇതൊക്കെ നമ്മുടെ കണ്ണിന് മുമ്പിൽ കണ്ടുവരുന്ന അനുഭവങ്ങളാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് കൂട്ടത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ള ധാരണ നമുക്കുണ്ട്. പക്ഷെ നമ്മൾ ഓർക്കണം, ശരീരം കൊണ്ടാണോ ശരീരം കൊണ്ടും മനസ്സും കൊണ്ടും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുമോ എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കേണ്ടതാണ്. അപ്പം ആത്മീക ശീലത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരവസ്ഥയാണ്. പിന്നെ നമ്മൾ 45-ാമത്തെ വാക്യത്തിലൂടെ കാണുന്നുണ്ട്, കാണാഞ്ഞിട്ട് അവനെ എന്ത് ചെയ്യുന്ന പറഞ്ഞത്, അന്വേഷിച്ചുകൊണ്ട് എവിടെ പോയി, യെരുശലേമിലേക്ക് പോയി. എന്തുകൊണ്ടാണ് അന്വേഷിച്ച് യെരുശലേമിൽ പോയത്? അവർക്കറിയാമായിരുന്നു, എന്തുകൊണ്ട് അവർക്കറിയാവുന്നു, അവർക്കറിയാം. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് പരിശീലനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം അവർക്കറിയാം ഇനി കാണാതെ പോയാലും ആ പരിശീലനത്തിന്റെ നന്മയാ. കാരണം ഞാൻ പരിശീലിപ്പിച്ചത് അഥവാ നഷ്ടപ്പെട്ടു പോയാലും എവിടെ കാണുന്നോ, ദേവാലയത്തില്. രണ്ടാമതൊരു കാര്യം കൂടെ ഉണ്ട്, അവർക്കും അറിയാം നഷ്ടപ്പെട്ടു പോയാൽ ലഭ്യമാകാൻ ഏക സാധ്യത എവിടെയാണ്, അതേ ഉള്ളൂ, ദേവാലയത്തിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടായാൽ നമ്മൾ തേടി പലയിടത്ത് പോയിട്ടും കാര്യമില്ല. എല്ലാ നഷ്ടങ്ങൾക്കും കണ്ടെത്താനുള്ള ഏക കേന്ദ്രം എന്ന് പറയുന്നത് ദൈവം വസിക്കുന്ന ഭവനം മാത്രമേ ഉള്ളൂ. ദേവാലയത്തിൽ അന്വേഷിച്ച് ചെല്ലുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ മാതാപിതാക്കൾക്കറിയാം അല്ലയോ, നഷ്ടപ്പെട്ടു പോയാലും അത് ലഭ്യമാകാനും കണ്ണുനീരോട് കിട്ടാൻ സാധ്യതയുള്ള സ്ഥലം ദേവാലയമാണ്. എന്നെ കേൾക്കുന്ന പല മാതാപിതാക്കൾ പല സ്ഥലങ്ങളിലും ഉണ്ട്, ഇതുപോലെ നഷ്ടപ്പെട്ട വിരഹ ദുഃഖം അനുഭവിക്കുന്ന മാതാപിതാക്കളുണ്ട്. നിങ്ങൾ വേദനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നഷ്ടപ്പെട്ടതിനെ നമ്മൾ ബുദ്ധിപൂർവ്വം കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കണ്ടെത്തണം എന്നില്ല, നഷ്ടപ്പെട്ടതിനെ ഭക്തിപൂർവ്വം അന്വേഷിച്ച് ചെല്ലുക. അതിന്റെ ഉറവിടം ദേവാലയം തന്നെയാണ്. ദേവാലയത്തിൽ പോയി കണ്ണുനീരൊഴിക്കുന്ന മാതാപിതാക്കളുടെ മക്കള് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. നമ്മളൊക്കെ ദേവാലയത്തിൽ പോവുകയും കണ്ണുനീരൊഴിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ കണ്ണുനീരൊക്കെ ഒരു ഭാഷന്റെ ഭാഗമായിട്ടാണ് മാറിയിരിക്കുന്നത് അല്ലേ. നമ്മുടെ ആത്മീകതയൊക്കെ ഒരു ഭാഷന്. നമ്മൾ ഏറ്റവും കൂടുതൽ ഭാഷ കാണിക്കുന്ന സ്ഥലവും പള്ളിയാണ്. അപ്പൊ എങ്ങനെയോ നമ്മുടെ ഭക്തിയും ഈ ഭാഷന്റെ ഒരു ഭാഗമായിട്ട് മാറി. അതൊന്നുമല്ല, എല്ലാ ഭാഷനും എല്ലാ ആഡംബരങ്ങളും ഒക്കെ മാറ്റി അവന്റെ മുമ്പാകെ കണ്ണുനീരോട് താണ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോകുന്ന നഷ്ടപ്പെട്ടു പോയതിനൊക്കെ തമ്പുരാൻ തിരിച്ചു കൊണ്ടുവരുന്നുള്ളത് അല്ല, അത് തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യത ദൈവം ഉണ്ടാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഈ ഇവർക്ക് ലഭിച്ച ഈ പരിശീലനങ്ങളിൽ നമ്മൾ പരിശീലിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സംഗതിയാണ്, തങ്ങളുടെ പ്രിയ മകൻ നഷ്ടപ്പെട്ടപ്പോൾ അവര് പോകുന്ന വഴിക്ക് അവിടെ ഇവിടെ എന്നും അന്വേഷിക്കാതെ അവർ നേരെ ദേവാലയത്തിൽ ചെന്നു. അവർക്കറിയാം സ്ഥലം ദേവാലയം മാത്രമാണെന്ന്. അതുകൊണ്ട് അവര് ദേവാലയത്തില് അവര് ചെന്നു. കാരണം അവർക്ക് ആ ഒരു കോൺഫിഡൻസ് 100% ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മളുടെ മക്കൾ നഷ്ടപ്പെട്ടാൽ നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ട ദേവാലയത്തിലാണ് കോൺഫിഡൻസ് എത്ര പേരുണ്ട്? ഒരിക്കലും അന്വേഷിക്കത്തില്ല. പിന്നെ എവിടെ അന്വേഷിക്കും? പല ഡ്രഗ്സ് വിൽക്കുന്നിടത്ത് അന്വേഷിക്കും, കള്ളുഷാപ്പിൽ പോയി അന്വേഷിക്കും, സിനിമ പോട്ടയൊക്കെ അന്വേഷിപ്പിക്കും, പിന്നെ ഇവിടെ പോയി അന്വേഷിപ്പിക്കും. പോകാത്തൊരു സ്ഥലം മാത്രമേ ഉള്ളൂ പള്ളിയാ. കാരണം നമുക്കറിയാം അവനൊരിക്കലും പള്ളി കാണാം, കാരണം പരിശീലനമില്ലല്ലോ അല്ലേ. അതാണ് പരിശീലനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദേവാലയത്തിൽ പോകാൻ പരിശീലിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നഷ്ടപ്പെട്ടു പോയാലും ആ ദേവാലയത്തിൽ കാണും. അപ്പം ഇവിടെ ഈ മാതാപിതാക്കൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു, ഞങ്ങളുടെ നഷ്ടപ്പെട്ട മകൻ ദേവാലയം. അവനും ആ ഒരു പരിശീലനം ഉള്ളത് കൊണ്ടാണ് അവൻ ദേവാലയത്തിൽ തന്നെ തങ്ങിയതും അവൻ ദേവാലയത്തിൽ തന്നെ ഇരുന്നത്. ഈ ഒരു ചിന്തകളൊക്കെ നമ്മുടെ ആത്മീക ജീവിതത്തെയും അല്ലെങ്കിൽ നമ്മുടെ തലമുറകളെ കൂടുതൽ ആത്മീകമായിട്ട് കരുപ്പിടിപ്പിക്കുന്ന വലിയൊരു സംഗതിയാണ്. ഞാനെല്ലാം പറഞ്ഞു വന്നതാണ്, നമ്മൾ ചെറുപ്പകാലത്തിൽ കൊടുക്കുന്ന പരിശീലനങ്ങൾ ഒരു കുഞ്ഞുങ്ങളെ ഓരോ പ്രായം കഴിയുന്നതോറും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നൊരു ആശയം പറയാനായിട്ടാണ് ഞാൻ ഈ ഭാഗത്തെ ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. എന്നിട്ട് അവസാനമായിട്ട് ഇവിടെ പറയുന്നൊരു കാര്യം, ഈ മകനെ കണ്ടുകെട്ടിയതിനു ശേഷം ഈ അമ്മ ഈ മകനോട് പറയുന്നൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞത്? അമ്മ അവനോട്, മകനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ന്. പിന്നെന്താ പറയുന്നത്? എനിക്ക് ആ ഭാഗത്ത് ഏറ്റവും കൂടുതൽ നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറയുന്നു. ശരിക്കും ഈ മാതാവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മേരി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ആ ഒരു കുടുംബം നയിച്ചുകൊണ്ട് പോകുന്ന ഒരു മനഃശാസ്ത്രപരമായ സമീപനത്തിന്റെ ഏറ്റവും ആഴമായ ഒരു സ്ഥലമാണ് ഈ ഒരു വാക്യത്തിൽ നമുക്ക് കാണുന്നത്. ഇവിടെ പറയുന്നത് നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു. വലിയ ഭാരമുണ്ടാ വാക്യം തന്നെ. എന്ന് പറഞ്ഞാൽ ആദ്യം പറയുന്നത് നിന്റെ അപ്പൻ. സാധാരണ നമ്മളാണ് എന്ന് പറയുന്നത് എന്റെ പൊന്നു പോലെ ഈ പോയം പറ കഴിച്ചില്ലടാ പറയുമ്പോഴത്തേക്ക് അല്ലേ. ഇവിടെ ഒരു ഒരു അനുഗ്രഹീതമായ കുടുംബത്തിലെ കെട്ടുറപ്പുള്ള ഒരു കുടുംബത്തിന്റെ പ്രത്യേകതയാണ് കാണിക്കുന്നത്. നിന്റെ അപ്പനും ഫസ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുന്നത് നിന്റെ അപ്പൻ ഒരുപാട് വ്യസനിച്ചു, ഞാനും ഒരുപാട് വ്യസനിച്ചു എന്ന് പറഞ്ഞാൽ നിന്റെ അപ്പനും നിന്റെ അമ്മയും ഒരുപോലെ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ഒരു ആഴമായ, നീ നഷ്ടപ്പെട്ടു പോയാൽ ഞാൻ മാത്രമല്ല നിന്റെ അപ്പനും ഞാനും ഒരുപോലെ പകരും എന്നുള്ള ഒരു ആഴമായ ഒരു ബോധ്യമാണ്.
ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ അതൊക്കെ ഒരു ആത്മീക പരിശീലനം ലഭിച്ച ഒരു കുടുംബത്തിന്റെ പ്രത്യേകതയാണ്. നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മകനെ ഞങ്ങളോട് ഈ ചെയ്തത്, ഇത് മലപ്പുഴ നമ്മൾ പിള്ളേരോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഞങ്ങളോട് ഈ കഥ ചെയ്തല്ലോ. പൊന്നുപോലെ വളർത്തി 18-ാമത്തെ വയസ്സായപ്പോഴത്തേക്ക് കാമകന്റെ കൂടെയും ഓട്ടോക്കാരന്റെ കൂടെയും ഇബ്രാഹിം ഇറോടൊക്കെ ഓടിച്ചോടുന്ന അമ്മമാ പിന്നെ പിള്ളേരുടെ ഒക്കെ അപ്പനും അമ്മയും ചോദിക്കുന്ന ചോദ്യം ഇതൊക്കെ തന്നെയാ, ഞങ്ങളോട് നീ ശൈലി ചെയ്തില്ല. ഓട്ടെ, ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നു അതാണ്, ഈ നമ്മുടെ ആത്മീക ജീവിതം അതായത് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു പരിശീലനമാണ്. ഈ പരിശീലനം ചെറിയ പ്രായത്തിൽ മുതൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് പ്രായത്തിലും ആ പരിശീലനത്തിൽ നിന്ന് ലഭിച്ച നന്മകള്, നമ്മൾ കുട്ടിക്കാലത്ത് ലഭിച്ച ചില അഭ്യാസങ്ങൾ ഏത് പ്രായത്തിലും മറന്നു പോകട്ടെ എന്ന് പറയുന്നത് പോലെ തന്നെ കൊടുക്കേണ്ട കാലഘട്ടത്തിൽ കൊടുത്ത അറിവുകളും കൊടുക്കേണ്ട കാലത്തിൽ കൊടുത്ത ആത്മീക പ്രചോദനങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിന്റെ ഓരോ തലങ്ങളിലും ഏതെങ്കിലും ഒരു അഥവാ ഒന്ന് വഴുതെറ്റി പോയാലും അവരെ ചിലപ്പോൾ നമുക്കറിയാമല്ലോ, ഈ മുടിയനായ പത്രന്റെ കഥ നമുക്കറിയാം, നമുക്കെല്ലാം ഇഷ്ടംപോലെ കേട്ടിട്ടുള്ളത് അല്ലെ. എല്ലാം അപ്പനിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി എങ്കിലും ജീവിതത്തിന്റെ ഏറ്റവും ഒരു പതറ്റിക് സിറ്റുവേഷനിൽ അവൻ അപ്പനെ ഓർത്തുന്നുള്ളതാണ്. കാരണം എന്താ അപ്പനെ ഓർക്കാനായിട്ട് കാരണം? അത് ലഭിച്ച പരിശീലനമാണ്. ആ ഒരു കഥയിൽ ഒരിക്കലും അപ്പനെ ഓർക്കേണ്ട ആവശ്യമില്ല, അവൻ അതിൽ ആ വഴിയൊക്കെ പോയി നശിച്ചില്ലാതായി പോകാം. പക്ഷെ ജീവിതത്തിന്റെ ഒരു തലങ്ങളിൽ അവന്റെ അപ്പനെ വേദനയോട് ഓർക്കുന്നുള്ളു. അപ്പം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സംഗതിയാണ്, നമ്മുടെ കുഞ്ഞുങ്ങള് ഏതെങ്കിലും വിധത്തിൽ തെറ്റിപ്പോയാലും അവര് പല എപ്പോഴെങ്കിലും അവര് ദൈവത്തെ പറ്റിയും നമ്മളെ പറ്റിയൊക്കെ ഓർക്കേണ്ട ചില നിമിഷങ്ങൾ ദൈവം കൊടുക്കും. പക്ഷെ ആ നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ട കടമകൾ അത് ചെയ്യുക എന്നുള്ളതാണ്. അവരെ കൊടുക്കേണ്ട പരിശീലനങ്ങൾ കുട്ടികളുടെ പ്രായത്തിൽ കൊടുക്കുകയും, ഞാനെപ്പോഴും ഒരു കാര്യം നിർബന്ധമായിട്ട് നല്ല ആത്മീയ അവബോധമുള്ള മാതാപിതാക്കൾ മക്കൾ തെറ്റ് ചെയ്താൽ ഏത് പ്രായത്തിൽ ശാസിച്ചാലും അവർ സ്നേഹത്തോടെ അവരെ തിരിച്ചറിയും. ഇന്ന് പല മാതാപിതാക്കളും മക്കളെ ശാസിക്കാൻ പേടിയാ. ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴും ഈ അപ്പൻ കണ്ണടത്തിന്റെ കാര്യം എന്താ മോനെ വിളിച്ചപ്പോഴ് ഓ പറഞ്ഞാൽ കേൾക്കത്തില്ല അയക്കറിയാം, അല്ലെ പിന്നെ അവർ വലിയ ബഹളത്തിലോട്ട് പോകുന്നുള്ള പേടിയുണ്ട്. അവര് കോംപ്രമൈസ് ചെയ്യുക. കാരണം ഈ കോംപ്രമൈസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ആത്മീകതയിൽ വെള്ളം കലർത്തി അവരെ കോംപ്രമൈസ് ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും സ്നേഹത്തോടെ ശാസിക്കാനും തിരുത്താനും കഴിയാത്തത്. എന്നാൽ ആത്മീകതയിൽ ഒരു കെട്ടുറപ്പുള്ള കുടുംബമാണെങ്കിൽ ഏത് പ്രായത്തിലും ധൈര്യത്തോടെ മാതാപിതാക്കളെ മക്കളെ ശാസിക്കാനായിട്ട് കഴിയും. ആ രീതിയിൽ അവരെ ഉൾക്കൊള്ളുകയും ചെയ്യും. അല്ലാതെ ആത്മീയമായിട്ടൊന്നും കൊടുക്കാതെ ഏതെങ്കിലും തരത്തിൽ ശാസിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പോയി പണി നോക്കാന്ന് പറഞ്ഞ അവരുടെ വഴിക്ക് പോകും. അതുകൊണ്ട് ഈ സ്പിരിച്വാലിറ്റി നൽകുന്ന ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്, സ്പിരിച്വാലിറ്റി നൽകുന്ന ഒരു കൂട്ടായ ശക്തി എന്ന് പറയുന്നത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിൽ ഭാവനയെ കാണുന്നതിന് അപ്പുറമാണ്. എല്ലാ സ്നേഹവും എല്ലാ കെട്ടുറപ്പുള്ള ബന്ധങ്ങളും ഒക്കെ നിലനിൽക്കുന്നത് ഈ ആത്മീകതയിൽ പള്ളി ദേവാലയത്തിലും ആരാധനയിലും പിന്നെ നിലനിൽക്കുന്ന ഒരു കുടുംബം. ഓരോ കുടുംബങ്ങളെ വെച്ച് നോക്കിക്കോ, വളരെ വ്യക്തമായിട്ട് അറിയാം. നിരന്തരം പള്ളിയിലൊക്കെ പോവുകയും പ്രാർത്ഥിക്കുക ആത്മീയ കാര്യങ്ങളിൽ ഇടപെടുന്ന മാതാപിതാക്കൾക്ക് ആ മക്കളോട് വളരെ വളരെ ആഴമായ ഒരു സ്വാധീനമുണ്ട്. ഏത് പ്രായത്തിലും ആ സ്വാധീനം ഒരിക്കലും വിട്ടുപോകത്തില്ല. അതായത് പള്ളിയിലുള്ള ആ ഒരു അടുപ്പവും ദൈവത്തോടുള്ള ബന്ധങ്ങളും കുറഞ്ഞു പോയോ ആ സ്വാധീനം ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് പോകും. പക്ഷെ ആ സ്വാധീനം കുറഞ്ഞു പോകുന്ന എപ്പോഴാണെന്നറിയോ? നമ്മളിൽ ആ ആത്മീക അടിസ്ഥാനം ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് മാതാപിതാക്കളും ഒക്കെ നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. പ്രത്യേകിച്ച് ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 40 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ, അതൊരു ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുള്ള അറിവുകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത് പാലിച്ചു പോവുക. ഇനിയും നമ്മൾ താമസിച്ചിട്ടില്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭാരപ്പെടുന്ന ഒരു സംഗതിയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകുന്നുള്ളത്. കാരണം അവർ കണ്ണു തുറക്കുന്നതും അവർ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ ഒരു തിന്മ നിറഞ്ഞ ആശയങ്ങളും പശ്ചാത്തലങ്ങളും ഒക്കെയാണ്. അവിടെ നിന്നുകൊണ്ട് നല്ലത് ചിന്തിക്കുവാനും നല്ലത് പരിശീലിപ്പിക്കുവാനും അവർക്കിടയായി തീരണമെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂ അവർക്ക് വഴി. അതൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. അവിടെ നമ്മൾ വള്ളം ചേർത്ത് കഴിഞ്ഞാൽ അവർക്ക് വള്ളം കിട്ടാത്ത ഒരു തലങ്ങളിലേക്ക്, ജീവന്റെ വള്ളം കിട്ടാത്ത ഒരു തലങ്ങളിലേക്ക് അവരുടെ ജീവിതം വറ്റിപ്പോകുന്നുള്ളത് നമ്മൾ ഗൗരവത്തോടെ പ്രാധാന്യത്തോടെ നമ്മൾ ചിന്തിക്കുക. ഒരു ആത്മീക പരിശീലനം കൊടുക്കേണ്ട കാലഘട്ടത്തിൽ അവർ കൊടുത്തു കഴിഞ്ഞാൽ അവരൊരിക്കലും അത് വിട്ടുമാറത്തില്ല. അവർ അഥവാ ഒന്ന് മാറിപ്പോയാലും വീണ്ടും അവർ അടിസ്ഥാനത്തിലേക്ക് തന്നെ തിരികെ എത്തും എന്നുള്ള ഒരു ചിന്ത നമ്മളെ ഈ ഒരു ആശയങ്ങളിൽ കൂടി ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളേവരെയും സഹായിക്കട്ടെ. നമുക്ക് തുറന്നുള്ളത് നമ്മുടെ അദ്ധ്യക്ഷ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ ഈ സമയത്ത് അറിയിക്കുന്നത്, ഒരുപക്ഷെ നിങ്ങളെല്ലാവരും അറിഞ്ഞതാണ്, സോഷ്യൽ മീഡിയയിൽ കൂടിയും അല്ലെങ്കിൽ പള്ളിയിലൊക്കെയുള്ള അറിയിപ്പുകളിൽ കൂടിയും നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ആദരിക്കുകയും നമ്മുടെ സ്വന്തം അപ്പനായിട്ട് തന്നെ നമ്മൾ കരുതുന്ന പരിശുദ്ധ ബാവാതിരിമേനി ഇപ്പോഴെ രോഗബാധിതനായിട്ട് ഇരിക്കുന്നു. വലിയ ഗൗരവമായിട്ടൊന്നും ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് ക്യാൻസർ എന്നുള്ള രോഗം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം ഭീതിയും വേദനയും സങ്കടവും ഒക്കെയാണ്. ബാബാ ത്രിവേണി അതിനെ പക്ഷേ ഒരു ഒരു കളിപ്പാട്ടം കിട്ടിയ ഒരു ആഗ്രഹത്തോടാണ് എന്നെ കാണുന്നത്. വലിയ സീരിയസ് ഒന്നും അല്ലാതാണ്. കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ലഭിച്ച ആത്മീയ അറിവുകളും അല്ലെങ്കിൽ ആ ഭക്തിയും ഒക്കെ അതിനെ അതിജീവിക്കാനുള്ള തലങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ കാണുന്നുണ്ടെങ്കിലും മക്കളായ നമുക്കൊക്കെ വേദനയുണ്ട്. എനിക്ക് പരിശുദ്ധ ബാബാ ത്രിവേണി പറ്റി ഓർക്കുമ്പോഴേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിട്ടാണ് എനിക്ക് പരിശുദ്ധ ബാബാ ത്രിവേണിയെ. കാരണം അല്പമൊക്കെ അദ്ദേഹത്തെ അടുത്തറിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ ഏറ്റവും വിശുദ്ധനായ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെ ഞാൻ അടുത്ത് അറിഞ്ഞിട്ടുള്ളതാണ്. വളരെ പ്രാർത്ഥനയും നിഷ്ഠയും ഭക്തിയുമുള്ള ആത്മീക ജീവിതം നയിക്കുന്ന, എപ്പോഴും ഈ സഭയിലെ മക്കളെ ഓർത്ത് ജീവിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു പിതാവാണ്. പക്ഷേ നമുക്കറിയാം ഈ പരിശുദ്ധ സഭയുടെ ഏറ്റവും രൂക്ഷമായ ഒരു കാലഘട്ടത്തിൽ സഭയെ നയിക്കേണ്ട ഒരു സ്ഥാനത്ത് എത്തിച്ചേർന്നത് കൊണ്ട് അദ്ദേഹം അനുഭവിക്കുന്ന മാനസിക നൊമ്പരങ്ങളും ശാരീരികവും മാനസികമായ ക്ലേശങ്ങൾ ഒരു പക്ഷേ ഈ സഭയിൽ ആർക്കും അത് മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പള്ളിയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടുത്തെ വികാരിയച്ഛൻ അനുഭവിക്കുന്ന പ്രയാസം എന്നുപോലെ പറയുന്ന പോലെ തന്നെ ഒരു സഭയുടെ മുഴുവൻ പ്രശ്നങ്ങളെ ആ ഒരു ശിരസിൽ ഏറ്റിക്കൊണ്ട് ഊണും ഉറക്കമില്ലാതെ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധ ബാബാ ത്രിവേണിയുടെ. ഇതുവരെ ഒരു ബാബാ ത്രിവേണിമാരും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത ഏറ്റവും രൂക്ഷകരമായ ഒരു സാഹചര്യത്തിൽ കൂടി അദ്ദേഹം കടന്നു പോകുന്നത്. ചില ആളുകളൊക്കെ പറയും, പ്രത്യേകിച്ച് ഈ സഭാപരമായ വിഷയത്തിൽ പള്ളി കൊടുക്കരുതോ വിട്ടുകൊടുക്കരുതോ എന്നൊക്കെ പറയുന്ന പല മനുഷ്യരും ഉണ്ട്. ഈ പറയുന്ന കാരണം ഇതെല്ലാം ബാബാ ത്രിവേണിയുടെ പേര് കുടുംബ പേരിൽ കിടക്കുന്ന സംഗതിയാണെന്നുള്ളതാണ്. സഭയുടെ എല്ലാ ആസ്തികളും ഒരു ട്രസ്റ്റാണ്. ആ ട്രസ്റ്റിന്റെ ചുമതലക്കാരന് മാത്രമേ ഉള്ളൂ പരിശുദ്ധ ബാബാ ത്രിവേണി. അപ്പം ബാബാ ത്രിവേണിയിൽ മാത്രം ഉള്ള ഒരു സംഗതിയല്ല ഇത്. ഈ സഭയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ സഭ മുഴുവൻ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കുക എന്ന് മാത്രമേ പരിശുദ്ധ ബാബാ ത്രിവേണിക്ക് സാധിക്കുകയുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ സഭയുടെ ഓരോ കാര്യങ്ങളിലും അദ്ദേഹം എടുക്കുന്ന നിലപാട് ഇന്നും നാളെയും ഒരു താൽക്കാലിക പരിഹാരത്തിന് വേണ്ടിയിട്ടല്ല, ഒരു നിത്യമായി മലങ്കര സഭയിൽ ഒരു ശാശ്വത സമാധാനം ഉണ്ടാകണം എന്നുള്ള ബോധ്യത്തോടുകൂടിയാണ്. ഒരുപക്ഷെ ഇതിനു മുമ്പുണ്ടായിരുന്ന പിതാക്കന്മാർ ഇങ്ങനെ ഒരു ബോധ്യത്തോടുകൂടെ ചിന്തിച്ചായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഈ സഭയിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ വളരെ ശാശ്വത സമാധാനം ഉണ്ടായേനെ. പക്ഷേ അന്നത്തെ കാലത്ത് അല്പം കൂടെ ഒക്കെ അതിനെ ഗൗരവം കാണാതെ അല്ലെങ്കിൽ എല്ലാവരെയും അല്പം കൂടെ മറ്റൊരു മനോഭാവത്തോട് ഇടപെട്ടതുകൊണ്ടായിരിക്കാം ഇത് വീണ്ടും ഈ രൂക്ഷമായ പ്രശ്നങ്ങളിലേക്ക് വന്നത്. ഒരുപക്ഷെ അദ്ദേഹം ഈ പരിശുദ്ധ ബാബാ ത്രിവേണി ഉൾപ്പെടെ സഭ ഇങ്ങനെ നിലപാടെടുക്കുമ്പോൾ ഇന്നും നാളെയും ഒരുപക്ഷെ പലർക്കും തെറ്റിദ്ധാരണ തോന്നിയാലും നാളെ കുറെ കാലം കഴിയുമ്പോൾ അന്നുള്ള ആളുകൾ തിപ്പിച്ച് നോക്കുമ്പോഴാണ് ഒരുപക്ഷെ എത്രയോ ദീർഘവീക്ഷണത്തോടാണ് പരിശുദ്ധ ബാബാ ത്രിവേണി. കാരണം ഇന്നും നമ്മൾ പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെയും ഈ ബഹളങ്ങളും തല്ലുകളും ഒക്കെ ഉണ്ടാവും. എന്നും ഈ സഭയിൽ ഒരു ഒരു അസമാധാനം നിലനിൽക്കും. അത് ഉണ്ടാവരുതെന്നുള്ള ബോധ്യത്തോടുകൂടിയാണ് എങ്ങനെയെങ്കിലും ശാശ്വതമായ സമാധാനത്തിന്റെ തലങ്ങളിലേക്ക് സഭ ഒന്നായി എല്ലാവരും ഈ വിഘടിച്ചു നിൽക്കുന്ന എല്ലാ മക്കളും ഒരുമിച്ച് സ്നേഹത്തോട് ഒരേ കൊടിക്കീഴിൽ നിന്നോട് ക്രിസ്തുവിനെ വാഴ്ത്തുന്ന ഒരു ശാന്തമായ സമാധാനപരമായ അല്ലെങ്കിൽ സഭയ്ക്കിടയിലുള്ള വിഘടനത ഉണ്ടാവാതെ ഒറ്റ സഭ എന്നുള്ളൊരു ബോധ്യത്തോടുകൂടി ദൈവത്തെ വാഴ്ത്തുന്ന ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു തലങ്ങളിലേക്ക് വളരണം എന്നുള്ള ഒരു ദീർഘവീക്ഷണം അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ ഇങ്ങനെയുള്ള ചില കർക്കശ നിലപാടുകളൊക്കെ സഭയെടുക്കുമ്പോൾ ഈ പരിശുദ്ധ പിതാവും അതിന് കൂട്ടം നിൽക്കുന്നത്. ഒരുപക്ഷെ കേൾക്കുന്ന നിങ്ങളൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാനായിട്ട് ഞാൻ അദ്ദേഹത്തെ പറ്റി പറഞ്ഞു. അത്ര ഈ സഭയെ സ്നേഹിക്കുകയും ഈ സഭ നന്മയിൽ വളരണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു പിതാവാണ്. ഒരുപാട് സ്ട്രെസ്സും ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്ന അപ്പഴം സ്ട്രെസ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരുപക്ഷെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രയാസങ്ങൾ ഒരു പരിധി വരെ സഭയ്ക്ക് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുവാനും പ്രത്യേകിച്ച് കുറെ കേസുകളും കോടതി വിധിയൊക്കെ അനുകൂലമായി പള്ളികളെ കിട്ടിയപ്പോഴൊക്കെ അഹങ്കരിക്കുന്ന കുറച്ചുപേരും കാണും. അഹങ്കാരം ഒന്നുമല്ല നമുക്ക് വേണ്ടത്. താഴ്മയോടുകൂടി പ്രാർത്ഥനയോടുകൂടി അതിനെയൊക്കെ ഉൾക്കാഴ്ചയോടുകൂടി കാണുക എന്നുള്ളതാണ്. അപ്പം ചില വേദനകളൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ നല്ലതാണ്. ഒരുപക്ഷെ ഈ പരിശുദ്ധ പിതാവിന് വേണ്ടി നമ്മൾ ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദീർഘകാലം ഈ സഭയിൽ നിന്നുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹത്തെ അല്പമൊക്കെ അടുത്തറിയാൻ ഒരു വ്യക്തിയായതുകൊണ്ട് പറയുകയാണ്, ഈ കാലഘട്ടത്തിൽ ഇത്രയും വ്യക്തി ജീവിതത്തിൽ വിശുദ്ധിയും നിഷ്ഠയും കാണിക്കുന്ന പിതാക്കന്മാർ വളരെ കുറവാണ്. അത്ര പ്രാർത്ഥിക്കുന്ന ഒരു ശ്രേഷ്ഠ പിതാവാണ്. പിന്നെ സ്വാഭാവികമായിട്ട് ചില വിഷയങ്ങളൊക്കെ ഇടപെടുമ്പോൾ പേരുകളൊക്കെ ദൂഷിക്കും. ആ പേരുകൾ നമ്മുടെ അകത്തുള്ള കുറച്ച് പേരും പുറത്തുള്ള അനേകം പേരും അദ്ദേഹത്തെ കല്ലെറിയുമ്പോൾ നമ്മളും ആ കൂട്ടത്തിൽ നിന്ന് കല്ലെറിയാനല്ല, നമ്മുടെ പ്രാർത്ഥനകൾ അദ്ദേഹത്തിന് ബലവും ശക്തിയും ഈ പ്രശ്നങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രാപ്തി ലഭിക്കണമെന്ന് നമുക്ക് ദൈവസന്നിധിയിൽ വിനയത്തോട് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ഇതൊക്കെ മാറി ഈ സഭ ഒറ്റ എല്ലാ സഭയും ചേർന്നൊരു നാൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയായിട്ട് അദ്ദേഹത്തിന്റെ സ്വപ്നം അനുസരിച്ച് വളരും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അതിനായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ സമയത്ത് പരിശുദ്ധ ബാബാ ത്രിവേണിക്ക് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ മറ്റ് പലതരത്തിലുള്ള രോഗം ബാധിച്ച് പ്രയാസപ്പെടുന്ന അനേകർക്ക് വേണ്ടി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് സുപരിചിതമായ കരുണാകടലെ ഞാൻ നോക്കും എന്നുള്ള ഗീതത്തിന്റെ ഒരു ഏതാനും ലൈന് നമുക്ക് പാടി 187 ആണ് നമ്മുടെ മാതോത്സവത്തിലെ 187 നമുക്ക് ചേർന്ന ഒരു നാല് ലൈന് നാല് സ്റ്റാൻസ് പാടിക്കൊണ്ട് നമുക്ക്
കരുണ കടലേ ഞാൻ നോക്കും ദേവാതനയായ എൻപാപം പെരുവി പ്രിയകൾ വാണ്ടി തയ്യയ്യോ
വായിക്കുന്നത് ഒരു ജസ്റ്റിനെ പ്രത്യേകമായിട്ട് ഓർക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ആലീസ് ജോസഫ് ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ട് ചികിത്സയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു ജോ ജിയോ എന്ന് പറയുന്ന ഒരാൾ പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജെൻജി എബ്രഹാം, റേച്ചൽ അലൻ, ടി വർഗീസ്, ഫാദർ തോമസ് ഉമ്മൻ, കുഞ്ഞമ്മാൻഡി, ഒരു സർജറി കഴിഞ്ഞ് സുഖം പ്രാപിക്കുന്ന ഒരു സഹോദരി പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലില്ലിക്കുട്ടി ജോൺ, ഗീത എസ്, വിനീത അലക്സാണ്ടർ, മാമൻ ചെറിയാൻ, നീതൻ, അതുപോലെ തന്നെ ആലി ജോസഫ്, വേറെ ആലി ജോസഫാണ് ബ്രെയിൻ ട്യൂമറായിട്ട് ഇപ്പോഴ് ചികിത്സയിലൊക്കെ കഴിഞ്ഞ് സുഖം പ്രാപിച്ചു വരുന്നു പ്രത്യേകം ഓർക്കുക. ഓമന ചാണ്ടി, അതുപോലെ സോജൻ, മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ എൻ ജെ എബ്രഹാം, മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ അവരുടെയും സൗഖ്യത്തിനായിട്ട് മാറയ്ക്കും അവർ. അനുനിമിഷം ഞങ്ങളെ കരുതുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, ഒരു പ്രഭാതം കൂടെ ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ ശിരസ്സുകളെ സമർപ്പിക്കുന്നു. കണ്ണുനീരോടും മനോവ്യസനത്തോടും കൂടെ ഞങ്ങൾ ഈ പ്രഭാതം അങ്ങയുടെ മുമ്പാകെ അടുത്തു വരുന്നു. ഹൃദയവേദനയോടെ അടുത്തു വരുന്നവരുടെ ഹൃദയങ്ങളെ അറിയുകയും അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരും ഹൃദയങ്ങളിൽ നൊമ്പരങ്ങളും നീക്കി ബലപ്പെടുത്തി ശക്തീകരിക്കുന്ന കാരുണ്യവാനെ, ഞങ്ങൾ അനേകരുടെ രോഗസൗഖ്യത്തിനു വേണ്ടി അങ്ങയുടെ മുമ്പാകെ പേരുകൾ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് അവിടുത്തെ ദാസൻ ഞങ്ങളുടെ പിതാവുമായ ഈ സഭയെ നയിക്കുവാൻ അങ്ങ് ചുമതലപ്പെടുത്തിയ ബാവാതിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ അങ്ങേക്ക് തിരുമനസ്സലിയണമേ. പ്രാർത്ഥിച്ച് നന്മകളെ പ്രാപ്യമാക്കാനുള്ള നന്മകളൊന്നും ഞങ്ങളില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ഹൃദയം, ഞങ്ങളുടെ മനസ്സൊക്കെ പാപങ്ങളും കുറവുകളും നിറഞ്ഞതാണ്. ഞങ്ങൾ ബലഹീനരാണ്. ഏത് ബലഹീനരും സ്വന്തം ബലഹീനത തിരിച്ചറിവോടുകൂടി അടുത്തു വന്ന് ഏറ്റുപറയുന്നവരുടെ ഹൃദയങ്ങളെ കേൾക്കുകയും അവരുടെ യാതനകളെ മാനിക്കുകയും ചെയ്യുന്ന സ്വർഗീയ ദൈവമേ, ഞങ്ങളെ നിലവിളിക്കുമ്പോൾ കേൾക്കുന്ന ഒരു സ്വർഗീയ അപ്പൻ ഞങ്ങൾക്കുണ്ടെന്നുള്ള, ഈ ലോകത്തിലെ മാതാപിതാക്കളെക്കാൾ അപ്പുറമായി ഞങ്ങളെ സ്നേഹിക്കുന്ന കരുതുന്ന ഒരു അപ്പനുണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടിയാണ് ഞങ്ങൾ ഒരുമിച്ച് ശിരസ്സുള്ള നിമിത്തം പാദത്തിലെടുത്തു വരുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥനയെ അവിടുന്ന് കേൾക്കുകയും ഞങ്ങളുടെ യാതനകളെ അവിടുന്ന് മാനിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ ദാസനെ ആയ ബാവതിരിമേനിവാസ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്നാണല്ലോ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തതും ഈ വലിയ സഭയുടെ അമരക്കാരനായിട്ട് വിളിച്ചടുപ്പിച്ചതും. ദൈവമേ, തുടർന്നും അങ്ങ് ആ ദാസനെ നടത്തുമെന്ന് പരിപൂർവ്വമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ സഭയിലെ മക്കൾക്ക് ആത്മീകമായ എല്ലാ പരിപോഷണങ്ങളും വീണ്ടും നൽകുവാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന ആരോഗ്യവും ബലവും ഒക്കെ കൊടുത്ത് അവിടുത്തെ ദാസനെ തൃപ്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലുണ്ടാകുന്ന ചില നൊമ്പരങ്ങളും രോഗങ്ങളും ദൈവം തരുന്ന ശിക്ഷയല്ല, അതിനേക്കാൾ ഉപരിയായി ദൈവസ്നേഹത്തിന്റെ അടയാളമാണെന്നുള്ള തിരിച്ചറിവ്, ആ തിരിച്ചറിവിൽ ജീവിക്കുവാനും അത് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൂടി ജീവിക്കുവാനും
ഞങ്ങളെയൊക്കെ അവിടുന്ന് പരിശീലിപ്പിക്കണമേ. വേദപുസ്തക ചരിത്രത്തിലും സഭാചരിത്രത്തിലും ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ടല്ലോ, അങ്ങയെ സ്നേഹിച്ചിട്ടുള്ള അങ്ങേക്ക് വേണ്ടി ജീവിച്ച മനുഷ്യർക്കൊക്കെയും ജീവിതത്തിൽ വന്നിട്ടുള്ള പ്രയാസങ്ങളും നൊമ്പരങ്ങളും ഒക്കെ, ആ വേദനകളും നൊമ്പരങ്ങളും ഒക്കെ അവർ ശാപമായിട്ടല്ല, അവർ ശിക്ഷയായിട്ടല്ല, ദൈവസ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളമായിട്ട് കണ്ടതുപോലെ ആ ഒരു ഉൾക്കാഴ്ചയിലേക്ക് വളരുവാൻ ഞങ്ങളെയൊക്കെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിപൂർണ സൗഖ്യം പ്രാപിച്ചുകൊണ്ട് സൂര്യതേജസ് പോലെ വളങ്ങുവാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും അവിടുത്തെ ദാസന് അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഉപയോഗിക്കുന്ന ഔഷധങ്ങളിലും ശുശ്രൂഷിക്കുന്ന വൈദ്യന്മാരിലും ഒക്കെ ശക്തി പകരണമേ. അതിനേക്കാൾ ഉപരി സ്വർഗീയ വൈദ്യനായ അങ്ങയുടെ കരങ്ങൾ സ്പർശനം എപ്പോഴും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓർത്തപ്രാച രോഗികളൊക്കെ വീണ്ടും കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ നിമിഷം വരെയും അവർ കടന്നു പോകുന്നത് അങ്ങ് സൗജന്യമായി ഔദാര്യമായി കൊടുത്ത കരുണയാലാകുന്നു. അതെന്നും അനുഭവിപ്പാനും അതും തിരിച്ചറിവാനും ആ തിരിച്ചറിവ് അങ്ങയിലുള്ള സ്നേഹമായി അങ്ങയിലുള്ള ആരാധനയായി ആരാധന അവരുടെ ജീവിതത്തിലെ സമർപ്പണമായി രൂപാന്തരപ്പെടുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉറ്റവരു വേർപെട്ട് ദുഃഖാനുഭവിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള കുടുംബങ്ങളിൽ അസ്വസ്ഥതകളും നൊമ്പരങ്ങളും അനുഭവിക്കുന്ന ആളുകളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ കേട്ടതുപോലെ നല്ല പരിശീലനമില്ലാതെ ജീവിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ദൈവമേ അങ്ങ് അവരുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നന്മയിൽ നയിക്കണമേ. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു പാഠങ്ങളിൽ ചുവട് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പരിശുദ്ധാത്മാവ് അവരെ നേർവഴിക്ക് നയിക്കണമേ. ഈ പ്രാർത്ഥിക്കുന്ന ഞങ്ങളൊന്നും നല്ലവരല്ലെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളിലൊക്കെ പിഴവുകളും കുറവുകളും ഉണ്ട്. എങ്കിലും ദൈവമേ അവിടെ ഞങ്ങളെ തൊട്ട് സുഖപ്പെടുത്തണമേ. ശരീരത്തിന്റെ സുഖത്തേക്കാൾ അപ്പുറമായി ഞങ്ങളുടെ ആത്മാവിന് അവിടുന്ന് സൗഖ്യം നൽകണമേ. അങ്ങേ അറിഞ്ഞ് നന്മയിൽ ജീവിക്കാൻ ഞങ്ങളെയൊക്കെ അവിടുന്ന് പരിശീലിപ്പിക്കണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കൾ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ആളാംപ്രതി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഈ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളുടെയും ഓർക്കുന്നു. സഭയുടെ ആത്മീക സംഘടനകളുടെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെയൊക്കെ സേവനം ചെയ്യുന്നവരെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വീണ്ടും ഈ സഭയെ നയിക്കുന്ന ബാബാതിരുമേനിയെയും ഭദ്രാസന മെത്രാപൊരുത്തമാരെയും ഈ ഭദ്രാസനത്തെ നയിക്കുന്ന തിരുമേനിയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ അർത്ഥകാലങ്ങളിൽ ഉണ്ടാകുന്ന രാജ്യങ്ങളിടയിൽ ഉണ്ടാകുന്ന യുദ്ധങ്ങളും പ്രതിസന്ധികളും ഒക്കെ രൂപ സമർപ്പിക്കുന്നു. പരസ്പരം ശ്രമിക്കുവാനും ഉൾക്കൊള്ളുവാനും ദൈവരാജ്യ കെട്ടുറപ്പിനായി പ്രവർത്തിക്കുവാനും ഈ രാജ്യങ്ങളിലൊക്കെ ഭരണകർത്താക്കൾക്ക് ഉൾക്കാഴ്ച കൊടുക്കുകയും താഴ്മയോടുകൂടി ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള ആത്മാവിനെ അവർ പുതുക്കുകയും ചെയ്യണമേ. ഈ പ്രാർത്ഥനാ കൂട്ടായ്മ വീണ്ടും സമർപ്പിക്കുന്നു. ദൈവമേ അനേകർക്ക് ആത്മീക തണലും സൗഖ്യദായകവുമായ ഒരു ശുശ്രൂഷയായി വളരുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളെയൊക്കെ അവിടുന്ന് നന്മയിലേക്ക് നയിക്കണമേ. നയിക്കാനുള്ള കഴിവും പ്രാപ്തിയും ഒന്നും ഞങ്ങൾക്കില്ല. അതിനൊക്കെ ജീവിതവിശുദ്ധിയും ഇല്ല. അനുതാപത്തോട് താഴ്മയോട് ശിരസ്സുകളെ സമർപ്പിക്കുന്നു. ഞങ്ങളെ തൊട്ട് സുഖപ്പെടുത്തണമേ. അങ്ങയുടെ ശുശ്രൂഷകൾ സർപ്പം ചെയ്യുവാൻ ഞങ്ങളെയൊക്കെ അവിടുന്ന് പരിശീലിപ്പിക്കുകയും അതിൽ നിന്നൊക്കെ നന്മകൾ വളരുവാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ ആത്മീക ഊർജവും ഞങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. ഇതിനെ സഹായിക്കുന്നവരെയും നേതൃത്വം നൽകുന്നവരെയും സമ്മതിക്കുന്നവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് പുതിയ വർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ച് മുന്നോട്ട് പോകുന്നു. ഓരോ ദിനങ്ങളും പിന്നിടുമ്പോഴും ഞങ്ങൾ എത്രമാത്രം ആത്മീക വളരുന്നു എന്ന് ചിന്തിക്കുവാനും ആ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായിരിക്കുന്ന പരിപോഷണങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഉള്ള ശ്രദ്ധ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. സകല വാങ്ങിപ്പോയവർക്കും സ്വർഗീയ ഊർജ്ജമില്ല ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്ന് വന്നാളെ സ്തുതിച്ചു പുകഴ്ത്തുവാനായിട്ട് തന്നെ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ച് നാം ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങളോടും വ്യക്തികളോട് കൂടിയും കൂടുതലായി നമ്മുടെ ഈ യുദ്ധവിധിയിൽ കഴിയാൻ പോകുന്ന ഈ നമ്മുടെ ഈ രാജ്യത്തെ ജനങ്ങളെയും നമ്മളെ നയിക്കുന്ന നടത്തുന്ന ഭരിക്കുന്ന എല്ലാ ഭരണകർത്താക്കളെയും ഇപ്പോഴുകൂടിയും ഇപ്പോഴും എപ്പോഴും
നയിക്കൊണ്ടായിരിക്കും. എല്ലാവരോടും സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് നടച്ച വന്നി മാമനച്ചൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ വൈദികരോടും ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥന സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് ബൈബിൾ വായിച്ച ജൂളി ആന്റി, അസിസ്റ്റന്റ് ചോദനകളിൽ പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു എന്ന് പറയാൻ അവരെ വാഴ്ത്തി അനുഗ്രഹിക്കുവാനാകട്ടെ. നന്ദി.